بسم الله الرحمن الرحيم. الحمد لله رب العالمين، المجيب الداعين، غافر ذنوب المذنبين، وقابل توبة التائبين. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، قدوة الخلق أجمعين، الشافع يوم الدين. الصلاة والسلام عليه وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين. ما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، آمين يا رب العالمين. سهودنا الله سبحانه وتعالى نمك نيرايا مارغم കാണിച്ചു തരാൻ അഥവാ അള്ളാഹുവിലേക്കും പരലോക വിജയത്തിലേക്കും ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ നന്മയിലേക്കും നമ്മളെ നയിക്കുന്ന അള്ളാഹുവിന്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഖുർആനിനെ എത്രത്തോളം നാം മുറുകെ പിടിക്കുന്നുവോ അത്രത്തോളം ഖൈറും ബറക്കത്തും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അത് കേവല പാരായണമാണെങ്കിലും അതെ, ഒരു ദിവസത്തിൽ നാം ഖുർആൻ എത്ര പാരായണം ചെയ്യുന്നുവോ അത്രത്തോളം ബറക്കത്ത് ആ ദിവസത്തിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഓരോ ദിവസവും ഖുർആനിന്റെ ഇത്ര ഭാഗം എന്നുള്ള നിലക്ക് ശീലിച്ചു തുടങ്ങണം. ശീലശീലമില്ലാത്തവർ ഒരു പേജ്, അല്ലെങ്കിൽ കുറച്ച് ഓതുന്നവർ അര ജുസ്, ഒരു ഹിസ്ബ്, അല്ലെങ്കിൽ പിന്നെ ഒരു ജുസ്. അങ്ങനെ കാലം കഴിയുന്തോറും നിങ്ങൾക്ക് എളുപ്പമായി ഒരു ദിവസത്തിൽ അഞ്ചു ദിവസോളം ഓതി തീർക്കുന്ന ആളുകളുണ്ട്, അതുപോലെ ആക്കാൻ പറ്റും. അതിനേക്കാൾ ഉന്നതമാണ് ഖുർആനിന്റെ ആശയത്തെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി പാരായണം ചെയ്യുക എന്നുള്ളത്. അതാണ് ഖുർആനിന്റെ നുസൂലിന്റെ ലക്ഷ്യം. ഖുർആൻ ഇറങ്ങിയതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കലും അത് അതുകൊണ്ട് അമലി ചെയ്യലുമാണ്. ഇവിടെ ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് അൽ ഫവാഇദ് എന്നുള്ളത്. അതിന്റെ തുടക്കത്തിൽ ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ നിന്ന് നമുക്ക് നാളെ പരലോകത്തേക്ക് കുറിച്ചുള്ള വിശ്വാസം ശക്തിപ്പെടുത്തുന്ന സൂറത്തുൽ ഖാഫ്, വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖാഫ്, ആ സൂറത്തിൽ നിന്ന് നമുക്ക് പരലോകത്തിലേക്ക് ഉപകാരപ്പെടുന്ന വിശ്വാസം ശക്തിപ്പെടുത്തുന്ന ചില കാര്യങ്ങളെ വളരെ മനോഹരമായി അതിന്റെ ആദ്യത്തിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ആ ഭാഗങ്ങളാണ് നമ്മൾ നോക്കുന്നത്. സൂറത്തുൽ ഖാഫിനെ സംബന്ധിച്ച് ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ചില സഹാബിമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് സൂറത്തുൽ ഖാഫ് പാരായണം ചെയ്ത് കേട്ട് മാത്രം സൂറത്തുൽ ഖാഫ് ഹിഫ്ളാക്കിയവരുണ്ട്. അത്രയധികം റസൂലിനെ ഉത്ബോധിപ്പിക്കാറുള്ള ഒരു സൂറത്തായിരുന്നു സൂറത്തുൽ ഖാഫ് എന്നുള്ളത്. ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിൽ കാണാം. ഇവിടെ ഇബ്നു ഖയ്യിം റഹിമഹുള്ള തുടങ്ങുന്നത് തന്നെ, നിങ്ങൾക്ക് ഖുർആന് കൊണ്ട് എന്തെങ്കിലും നഫ്, നേട്ടം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും നിങ്ങളുടെ കൽബിനെ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതാണ്. ഇബ്നു ഖയ്യിം റഹിമഹുള്ള മറ്റൊരു സ്ഥലത്ത് പറഞ്ഞ് കാണാൻ സാധിക്കും, നിനക്ക് കൽബുണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നീ ഖുർആൻ പാരായണം കേൾക്കുന്ന സമയത്ത്, നീ ഒറ്റക്കാകുന്ന സമയത്ത്, നീ ദിക്റിന്റെ മജ്ലിസിലുള്ള സമയത്ത് നീ നിന്റെ കൽബിലേക്ക് ശ്രദ്ധിക്കുക. ഈ സമയത്തൊന്നും നിനക്ക് നിന്റെ കൽബിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിനോടൊരു കൽബിനെ ചോദിച്ചു കൊള്ളുക. കാരണം ലാ കൽബ ലക്, നിനക്ക് ഒരു കൽബില്ല തന്നെ. അപ്പൊ ഖുർആൻ അത് മനസ്സിലാകണമെങ്കിൽ, അത് നഫ് കിട്ടണമെങ്കിൽ അത് കേൾക്കുമ്പോഴും പാരായണം ചെയ്യുമ്പോഴും കൽബ് ശ്രദ്ധിച്ച് ശ്രദ്ധയോടുകൂടി ഒരുമിക്കണം. അതുപോലെ തന്നെ കേൾവി, കൽബിന്റെ ഹുദൂർ, ഇതെല്ലാം ഉണ്ടായിരിക്കണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് നമ്മോട് സംസാരിക്കുന്നത്. അള്ളാഹ് ഏഴാകാശത്തിന് മുകളിൽ അർശിനു മേൽ ഇസ്തിവാ ചെയ്തിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് നമ്മോട് സംസാരിക്കുന്നത്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുള്ള തുടങ്ങുന്നത് തന്നെ സൂറത്തുൽ ഖാഫിലെ 37-ാമത്തെ ആയത്ത് കൊടുത്തതാണ്. ഇന്ന ഫീ ദാലിക ലദിക്റ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖ സംഅ വഹുവ ഷഹീദ്. ഇന്ന ഫീ ദാലിക, തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ, അതോ മുമ്പ് പറഞ്ഞ കാര്യം, ലദിക്റ ലിമൻ കാന ലഹു ഖൽബുൻ, ഒരു ദിക്റുണ്ട് ആർക്ക്, കൽബുള്ളവന്, ഔ അൽ ഖസ്മ, അതുപോലെ തന്നെ ശ്രദ്ധിച്ച് കേൾക്കുന്ന, വഹുവ ഷഹീദ്, അതിനൊരു സാക്ഷിയായിട്ട്. അതായത് ഈ പറയുന്ന അദ്ദേഹം പറയാണ് ഈ ആയത്തെടുത്തിട്ട്, ഈ സൂറത്തുൽ ഖാഫിലെ ഈ ആയത്തെടുത്തിട്ട് പറയാണ് ഇതിലൊന്നാമത് ഇന്ന ഫീ ദാലിക ലദിക്റ, ഈ കാര്യങ്ങളിൽ ഒരു വിക്രുണ്ട്. ഇഷാറത്തുൻ ഇലാമാ തഖദ്ദമ മിൻ അവ്വലി സൂറത്തി ഇലാഹാ ഹുന, സൂറത്തുൽ ഖാഫിന്റെ ഒന്നാമത്തെ ആയത്ത് മുതൽ ഈ 37-ാമത്തെ ആയത്ത് വരെ പറഞ്ഞ കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. അതിൽ ഒരു ദിക്റുണ്ട്. ദിക്ർ എന്ന് പറഞ്ഞാൽ ഒരു ഉത്ബോധനം. ലിമൻ കാന ലഹു ഖൽബുൻ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഒരു ഖൽബുള്ളവന്. ഫഹാദാ ഹുവൽ മഹല്ലുൽ ഖാബിൽ, അത് സ്വീകരിക്കുന്നത് എവിടെയാണ് എന്നുള്ളത്. അഥവാ സൂറത്തുൽ ഖാഫിന്റെ ആദ്യത്തെ ആയത്തുകൾ സ്വീകരിക്കപ്പെടേണ്ട സ്ഥാനം എന്താണ്? ഖൽബാണ്. ഖൽബ് സാധാരണ ഖൽബല്ല, അൽ ഖൽബുൽ ഹയ്, ജീവനുള്ള കൈ. ഖൽബ് ഖൽബിനെ മൂന്നായി തിരിക്കും. ഖൽബുൽ ഹയ്, ഖൽബുൽ മയ്യിത്, ഖൽബുൽ മറവ്. ഒന്ന് മുഅ്മിനിന്റെ, രണ്ട് പിന്നെ മയ്യിത്തായത് കാഫിറിന്റെ, രോഗം ബാധിച്ചത് മുനാഫിഖിന്റെ. അപ്പോ ഹയ്യായ ജീവനുള്ള ഒരു ഖൽബ് ഉണ്ടാവണം. അവ അൽഖ സംഅ ഐ വജ്ജഹ സംഅഹു വഅസ്ഗ ഹാസഹു സംഇഹി ഇലാ മാ യുഖാൽ യുഖാൽ ലഹു. അഥവാ ഒരുത്തന്റെ കേൾവി, അത് വളരെയധികം അവന്റെ ഹിസ്സ്, അവന്റെ ഇന്ദ്രിയങ്ങൾ അത് എന്താണോ കേൾക്കുന്നത് അതിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടുമായിരിക്കണം. വഹാദാ ശർത്തു തഅസ്സുറു ബിൽ കലാം, ഈ പറയുന്ന കാര്യങ്ങളുടെ തഅസീർ നമുക്ക് ഉണ്ടാവണമെങ്കിൽ അതിനുള്ള ഷർത്താണ് മൂന്നാമത് പറഞ്ഞത്. അഥവാ കൽബിന് ഹയ്യുണ്ട്, നമ്മൾ പിന്നെ ഇത് വിക്രുമുണ്ട്, പക്ഷെ അത് നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ, അതായത് എല്ലാ ഹിസ്സും ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാവിധ ശ്രദ്ധയോടും കൂടി അതിനെക്കുറിച്ച് കേൾക്കണം. അപ്പൊ ഖുർആൻ നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഈ കാര്യം നമുക്ക് ആവശ്യമാണ്. വഹുവ ശഹീദ് ഐ ഷാഹിദുൽ ഖൽബി ഹാളിറുൻ ഗൈറു ഗായിബിൻ, അഥവാ ഷഹീദായ സാക്ഷിയായിക്കൊണ്ട് അഥവാ ഉറച്ചു നിൽക്കുന്നതെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു ഖൽബും ഉണ്ടായിരിക്കണം. ഇവിടെ നാം പറഞ്ഞു വരുന്നത്, ഇവിടെ ഇബ്നു ഖയ്യിം റഹിമഹുള്ള സൂറത്തുൽ ഖാഫിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും മനോഹരമായ ഫായിദകൾ, ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഫായിദകൾ, നമ്മുടെ വിശ്വാസത്തിന് ശക്തി നേടുന്ന, പരലോകത്തിന്റെ പല കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഫായിദകൾ ഇനി പറയുകയാണ്. അതിനു മുമ്പ് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുകയാണ്, ഫഇന്ന മിനൽ നാസി മൻ യകൂനു ഹയ്യൽ ഖൽബി വാഹിയഹു താമൽ ഫിത്ര فإذا فكر بقلبه وجال بفكره دله قلبه وعقله على صحة القرآن. ചില ആളുകൾ ഉണ്ടാവും ജനങ്ങളിൽ, അവരുടെ കൽബ് ഹയ്യായിരിക്കും, നല്ല ഫിത്രത്തിൽ യോജിച്ചു നിൽക്കുന്ന, കളങ്കമില്ലാത്ത, അഥവാ ഈ കൽബിനെ ബാധിക്കുന്ന രോഗങ്ങളൊന്നുമില്ലാത്ത ഹയ്യായിട്ടുള്ള കൽബായിരിക്കും. അവർ വിശുദ്ധ ഖുർആനെ പാരായണം ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ആ ഖുർആൻ വഅന്നഹുൽ ഹഖ്, അത് ഹക്കാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വശഹിദ ഖൽബുഹു ബിമാ അഖ്ബറ ബിഹിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് അറിയിക്കുന്ന കാര്യങ്ങൾ അവരുടെ കൽബ് സാക്ഷിയാകും, അഥവാ അത് ഉടനെ തന്നെ ബോധ്യപ്പെടാനും മനസ്സിലാക്കാനും സാധിക്കും. അങ്ങനെ അവരുടെ കൽബിൽ നൂറ് പ്രവേശിക്കും. അള്ളാഹുവിനുള്ള ഫിത്രത്തിൽ ഓരോ കൽബിനും ഒരു നൂറുണ്ടാവും, അതിന് മുകളിൽ ഈ വഹീന്റെ നൂറും കൂടി അവന്റെ കൽബിലേക്ക് പ്രവേശിക്കുമെന്നുള്ളത്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയാണ്, പക്ഷേ വമിന നാസി മല്ലാ യകൂനു താമൽ ഇസ്തിഇദാദ് വാഇൽ ഖൽബി കാമിലൽ ഹയാത് ഫയഹ്താജു ഇലാ ഷാഹിദിൻ യുമയ്യിസ് ലഹു ബൈനൽ ഹഖ് വൽ ബാത്തിൽ. എന്നാൽ ജനങ്ങളിൽ അധിക പേർക്കും എന്തുണ്ടാകൂല, ഒരു കളങ്കമില്ലാത്ത, ഒരു കുഴപ്പമില്ലാത്ത കൽബുണ്ടാവൂല. എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ, പാപങ്ങളുടെ അനന്തര ഫലങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ടുള്ള ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഖുർആനിൽ അറിയിക്കുന്ന കാര്യങ്ങളെ വിശ്വസിക്കാൻ ഒരു ഷാഹിദിന് ആവശ്യം വരും. യുമയ്യിസ് ലഹു ബൈനൽ ഹഖ്വൽ ബാത്തിൽ, ഹക്കും ബാത്തിലും വേർതിരിച്ചിരുന്ന ഒരു ഷാഹിദായിട്ട് ആരെങ്കിലും ആവശ്യം വരും. ഖുർആനിലെ കാര്യങ്ങൾ മാത്രമല്ല, മൊത്തമായി ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ. അങ്ങനെ ഈ ആളെ അറിയിക്കുന്നത് കൊണ്ട് മാത്രം അത് വിശ്വസിച്ചാൽ മതിയാകും. പക്ഷേ കൽബിൽ നൂറുള്ള ഒന്നാമത് പറഞ്ഞ ആളിന് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തന്നെ ഖുർആനിന്റെ ആശയം കൽബിൽ ഉറക്കും. എന്ന് അദ്ദേഹം പറയാണ്, ഫൽ അവ്വലു ഹാലു മൻ റാ ബിഐനൈ മാ ദുഇലൈഹി വഖ്ബിറ ബിഹി. ഒന്നാമത് പറഞ്ഞ ആള്, ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ കൽബിൽ ഹയ്യായിട്ടുള്ള ആളുകൾ, അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഖുർആനിൽ കാണുന്ന, ഖുർആനിലെ ആയത്തുകളിൽ അറിയിക്കുന്ന കാര്യങ്ങൾ അവരുടെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ ആയിരിക്കും. നമുക്ക് ഖുർആനിൽ നമുക്കറിയാം പരലോകത്തിന്റെ കാര്യങ്ങൾ, സ്വർഗത്തിന്റെ കാര്യങ്ങൾ, വിചാരണ, അതുപോലെ ഓരോ കാര്യങ്ങൾ, അതെല്ലാം തന്റെ കണ്ണുകൊണ്ട് കാണുന്ന പോലെയായിരിക്കും. വസ്താനി ഹാലു മൻ അലിമ സിദ്ഖൽ മുഖബിരി വതയഖനഹു വഖാല യക്ഫിനി ഖബറുഹു. രണ്ടാമത്തെ ആളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പറഞ്ഞ ആളുണ്ടല്ലോ ആ വിഷയം പറഞ്ഞ ആള്, അയാളുടെ സിദ്ഖ് മാത്രം മതി അവനെ വിശ്വസിക്കാൻ. അവൻ പറയും അയാൾ പറഞ്ഞ എനിക്ക് വിശ്വാസമാണ്. നാം ഉദ്ദേശിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിരിക്കാം. ഖുർആൻ റസൂലുള്ളാഹ പറഞ്ഞതുകൊണ്ട് മാത്രം വിശ്വസിക്കുന്ന ആളുകളുണ്ടാവും, ഖുർആനിൽ നേരിട്ടൊന്നും മനസ്സിലായില്ലെങ്കിലും റസൂലുള്ളാഹിന്റെ മേലെയുള്ള വിശ്വാസം കൊണ്ട് ആ ഒരവസ്ഥ. എന്നിട്ട് പറയാൻ ഫഹുവ ഫീ മഖാമിൽ ഈമാൻ, രണ്ടാമത് പറഞ്ഞ ആളുടെ അവസ്ഥ അഥവാ ഒരാളുടെ വിശ്വസ്തത കൊണ്ട് ഖുർആനിലെ കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആളുടെ അവസ്ഥ ഈമാനിന്റെ സ്ഥാനത്താണ്. ഒന്നാമത്തെ ആളുടെ അവസ്ഥ ഇഹ്സാനിന്റെ സ്ഥാനത്താണ്, രണ്ടാമത് പറഞ്ഞാൽ ഈമാനിന്റെ സ്ഥാനത്താണ്, ഒന്നാമത് പറഞ്ഞാൽ ഇഹ്സാന്റെ സ്ഥാനത്താണ്. അങ്ങനെ രണ്ടായി ആദ്യം പറഞ്ഞ ആൾ ഖുർആൻ ഓതുമ്പോൾ തന്നെ മനസ്സിലാക്കുന്ന കണ്ണുകൊണ്ട് കാണുന്ന ആൾ അവൻ ഐനിൽ യഖീന്റെ സ്ഥാനത്താണ്, ഐനിൽ യഖീന്റെ സ്ഥാനത്താണ്. ഒന്നാമത്തെ ആള് കുഫറിന്നൊക്കെ പോകുന്ന മുസ്ലിമാണെങ്കിലും ഇയാൾ ഐനിൽ യഖീന്റെ സ്ഥാനത്താണ്. എന്നിട്ട് പറയാണ് ഫഐനിൽ യഖീനി നൗആൻ, ഐനിൽ യഖീൻ എന്ന് പറഞ്ഞാൽ രണ്ടിനമാണ്, നൗഉം ഫിദ്ദുനിയ നൗഉം ഫിൽ ആഖിറ, ദുനിയാവിലൊരു ദിനമുണ്ട് പരലോകത്തിലൊരു ദിനമുണ്ട്. ഐനിൽ യഖീൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ നമ്മൾ കണ്ടുകൊണ്ട് നമുക്ക് യക്കീനാവുന്നതാണ് ഐനിൽ യക്കീൻ എന്ന് പറയാം. അഥവാ ഇപ്പോ സ്വർഗത്തെ സംബന്ധിച്ച് യക്കീന്റെ ദർജകൾ മൂന്നെണ്ണാണ്. സ്വർഗത്തെ സംബന്ധിച്ച് പരലോകത്തെ സംബന്ധിച്ച് നമുക്കുള്ളത് എന്താണ്? ഇൽമുൽ യക്കീനാണ്, അതിനെക്കുറിച്ചുള്ള അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള ദൃഢമായ ബോധ്യമാണ്. നാളെ പരലോകത്തെ അത് കാണുമ്പോൾ ഐനുൽ യക്കീനാകും, അത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹഖുൽ യക്കീനാകും. ഈ മൂന്നാണ് യക്കീന്റെ ദർജകൾ. ഇവിടെ ഇബ്നു ഖയ്യിം പറയുന്നത് എന്നാൽ ദുനിയാവിലെ ഒരു ഭാഗമുണ്ട് ഐനുൽ യക്കീൻ, അതെന്താണ്? അത് തന്റെ കൽബ് കൊണ്ട് അവൻ പരലോകത്തെ കാണലാണ്. ഖുർആനിലെ ഒരായത്ത് അവൻ ഓതുമ്പോൾ സ്വർഗത്തിന്റെ എന്തെങ്കിലും ഒരു വിശേഷണം അല്ലെങ്കിൽ വിചാരണയുടെ എന്തെങ്കിലും അവസ്ഥ അവൻ പാരായണം ചെയ്യുമ്പോൾ അവനവന്റെ കൽബിന്റെ കണ്ണുകൊണ്ട് അത് കാണുന്ന അവസ്ഥയിലെത്താൻ സാധിക്കും. അതാണ് ഖുർആൻ ഏറ്റവും നന്നായി നേരിട്ട് മനസ്സിലാക്കുന്ന ആളുകളുടെ അവസ്ഥ, ഇഹ്സാനിന്റെ അവസ്ഥ. ഇത് അദ്ദേഹം ഒരു ആമുഖമായിട്ട് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ് وَمَا أَخْبَرَتْ بِهِ الرُّسُلُ مِنَ الْغَيْبِ يُعَايِنُ فِي الْآخِرَةِ بِالْأَبْصَارِ وَفِي الدُّنْيَا بِالْبَصَائِرِ فَهُوَ عَيْنُ الْيَقِينِ فِي الْمَرْتَبَتَيْنِ ذا പറഞ്ഞു പ്രവാചകന്മാർ അറിയിച്ച കാര്യങ്ങൾ പരലോകത്ത് കണ്ണുകൊണ്ട് കാണും, ദുനിയാവിൽ കൽബിന്റെ ബസീറത്ത് കൊണ്ടും കാണും. അത് ഈ ഐനിൽ യഖീൻ രണ്ട് മർത്തബകളാണ്. എന്നിട്ട് അദ്ദേഹം സൂറത്തുൽ ഖാഫിലേക്ക് കടക്കുകയാണ്. ഇത് ഇൻഷാല്ലാ നിങ്ങൾ പിന്നെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ സൂറത്തുൽ ഖാഫ് പാരായണം ചെയ്യുമ്പോൾ ആ ആയത്തുകളിലൂടെ നോക്കണം. ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുകയാണ് വഖദ് ജമഅത് ഹാദിഹി സൂറത്തു മിൻ ഉസൂലിൽ ഈമാൻ മാ യഖ്ഫി വയശ്ഫി വയുഗ്നി അൻ കലാമി അഹ്ലിൽ കലാം വമഅഖൂലി അഹ്ലിൽ മഖൂൽ. ഈ വിശുദ്ധ ഖുർആനിലെ ഈ സൂറത്ത് സൂറത്തുൽ ഖാഫ് അത് മതിയായതാണ്, അതൊരു ശമനമായതാണ്, അഹ്ലുൽ കലാമിന്റെയും ചിന്തയുടെയും അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങളെ വിലയിരുത്തുന്ന ആളുകൾക്ക് വിശ്വാസം ഉറക്കാൻ മാത്രം മതിയായതാണ് ഈ വിശുദ്ധ ഖുർആനിലെ ഈ സൂറത്ത് എന്നുള്ളത്. ഫഇന്നഹ തത്വമ്മന തഖ്രീറൽ മബ്ദഇ വൽ മആദ് വത്തൗഹീദ് വന്നുബുവ വൽ ഈമാൻ ബിൽ മലായിക. ഈ സൂറത്തിൽ എന്തൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് പറയാം. ഒന്ന്, മനുഷ്യന്റെ തുടക്കത്തെ പറ്റി ചർച്ചയുണ്ട്. എന്താണ് മനുഷ്യൻ എന്നുള്ള ചർച്ചയുണ്ട്. മഅദ്, മഅദ് എന്ന് പറഞ്ഞാൽ ചെന്നെത്തേണ്ട സ്ഥലം അഥവാ പരലോകത്തെ കുറിച്ച്, തൗഹീദിനെ സംബന്ധിച്ച്, നുബുവത്തിനെ സംബന്ധിച്ച്, മലക്കുകളിലുള്ള ഈമാനിനെ സംബന്ധിച്ച്. വഇൻഖിസാമിൻ നാസ് ഇലാ ഹാലിക്കിൻ ശഖിയ്യിൻ വഫായിസിൻ സഈദിൻ, ജനങ്ങളെ രണ്ടായിട്ട് ദൗർഭാഗ്യവാനും സൗഭാഗ്യവുമായിട്ട് തിരിക്കുന്ന, വൗസാഫ് ഹാ ഉലായി വഹാ ഉലായി, ആ രണ്ടു കൂട്ടരുടെയും സിഫത്തുകൾ എന്താണെന്ന്, അതുപോലെ അള്ളാഹു തആലയുടെ എല്ലാ സിഫത്തുകളെയും സ്ഥിരപ്പെടുത്തുന്നതും എല്ലാ ന്യൂനതകളെയും നിരാകരിക്കുന്നുമുണ്ട്. ദകറ ഫീഹാ അൽ ഖിയാമതൈനി സുഗ്ര വൽ കുബ്ര, രണ്ട് ഖിയാമത്തുകൾ, രണ്ട് അവസാനങ്ങളെ കുറിച്ച്, ചെറുതും വലുതും. ചെറുത് എന്ന് പറഞ്ഞാൽ മരണമാണ്, വലുത് എന്ന് പറഞ്ഞാൽ നാളെ പരലോകമാണ്. വൽ ആലമൈൻ, രണ്ട് ലോകങ്ങളെ, അൽ അക്ബർ പരലോകം, അൽ അസ്ഗർ ദുനിയാവ് എന്നുള്ളത്. അങ്ങനെ വദക്കറ ഫീഹാ ഖൽഖൽ ഇൻസാനി വഫാതഹു വഇആദതഹു, ആ മനുഷ്യന്റെ സൃഷ്ടിപ്പ്, അവന്റെ മരണം, അവന്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഈ കാര്യങ്ങളൊക്കെ ഇതിൽ ചർച്ചയുണ്ട്. ഈ ആളുകളുടെ അവസ്ഥ, നാളെ പരലോകത്ത് അവൻ വരുമ്പോഴുള്ള അവസ്ഥ, അവനെ കൊണ്ടുവരുന്ന അവസ്ഥ, അവന്റെ അവസാനം എന്താണുള്ള അവസ്ഥ, ഈ കാര്യങ്ങളൊക്കെ സൂറത്തുൽ ഖാഫിൽ ചർച്ചയുണ്ട്. സഹോദരങ്ങളെ, സൂറത്തുൽ ഖാഫ് നല്ലൊരു, തുടക്കത്തിൽ പറഞ്ഞ പോലെ ഹുദൂറുൽ ഖൽബ് കൊണ്ട്, നല്ല അൽഖസ്മഉ കൊണ്ട് നമ്മളൊന്ന് ഉറ്റു പാരായണം ചെയ്താൽ നമ്മുടെ ഈമാനിൽ വളരെ വലിയ വർധനവുണ്ടാകും. കാരണം നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആ സൂറത്തിൽ ചർച്ചയുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുള്ള ആ പറയുന്നുണ്ട്, ആ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അതിൽ ചർച്ചയുണ്ട്. എന്നിട്ട് സൂറത്തിലേക്ക് കിടക്കുകയാണ്. ഇവിടെ സൂറത്തിലെ പ്രധാന ചർച്ച തന്നെ തുടങ്ങുന്നത് തന്നെ ആളുകൾ ഖുർആനെ സംബന്ധിച്ചും അതുപോലെ പരലോകത്തെ സംബന്ധിച്ചുമുള്ള സംശയത്തിലും അതിനെ ഒരു അതൊന്നുമില്ല എന്നുള്ള വിശ്വാസത്തിലാണ് മുശ്രിക്കുകളൊക്കെ നിൽക്കുന്നത്. അതിനെപ്പറ്റിയാണ് ചർച്ച തുടങ്ങുന്നത് തന്നെ. അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്കൊരു പരലോകം വരാനുണ്ട്, നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് പറയുമ്പോൾ അതിനെല്ലാം നിഷേധിക്കുന്നവരായിരുന്നു ഈ മുശ്രിക്കുകളും കുഫാറുകളെല്ലാം. സത്യത്തില് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ കൽബിലൊക്കെ തിന്മകളോട് താല്പര്യം തോന്നുമ്പോഴും എന്തെങ്കിലും തിന്മ നമ്മൾ ചെയ്യുമ്പോഴും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമുക്ക് പരലോകത്തിലുള്ള വിശ്വാസത്തിലെ കുറവാണ്, അള്ളാഹുവിനും പരലോകത്തിലുള്ള വിശ്വാസത്തിലെ കുറവാണ്. ഇവിടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് പറയുമ്പോ കുഫാറുകൾ പറഞ്ഞ വാക്കാണ് ദാലിക റജ്ഉം ബഈദ്, ഇങ്ങനൊരു മടങ്ങി വരിക എന്ന് പറഞ്ഞാല് അതൊന്നും നടക്കുന്ന കാര്യമല്ല, അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്താ ഈ പറയുന്നത്, മൊത്തം ഒന്നുമല്ലാതെ ആയി തീർന്നിട്ട് ഞങ്ങളെല്ലാം നുരുമ്പിപ്പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു മടങ്ങി വരവ് ഉണ്ടാകുകയെ ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ള വാക്ക്. ഇതിന് അല്ലാഹു സുബ്ഹാനഹു വതആല മറുപടി പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്തിന്റെ തുടങ്ങുന്നത്. അല്ലാഹു തആല പറയുന്നുണ്ട് ഖദ് അലിംനാ മാ തൻകുസുൽ അർളു മിൻഹും, നാം അറിയുന്നുണ്ട് അവരിൽ നിന്ന് ഭൂമി ചുരുങ്ങുന്നത് നാം അറിയുന്നുണ്ട്. ഇതുകൊണ്ടുള്ള ഉദ്ദേശം നുഖൈർ റഹിമുള്ള പറയുന്നത് കബീറു മഅന, വലിയ അർത്ഥം ഉൾക്കൊള്ളുന്ന വാക്കാണത്. ഫൈനഹു സുബ്ഹാനഹു ജഅല ഹാദ ജവാബൻ ലിസ്വാലിൻ മുഖദ്ദറിൻ, മുഖദ്ദറായിട്ടുള്ള ഒരു ചോദ്യം അഥവാ സാങ്കല്പികമായിട്ടുള്ള ഒരു ചോദ്യത്തിന്റെ മറുപടിയാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. ഖദ് അലിംനാ മാ തൻഖുസുൽ അർളു മിൻഹും, നാം അറിയുന്നുണ്ട് അവരിൽ നിന്ന് ഭൂമി ചുരുങ്ങുന്നത്. ഇവിടെ ഭൂമി ചുരുങ്ങുക കൊണ്ട് ഉദ്ദേശിച്ച എന്താണ്, ഇവരുടെ ഈ ആളുകള് പറയുന്നത് ഭൂമിയിലേക്ക് മരിച്ചു കഴിഞ്ഞ് ലയിച്ചതിന് ശേഷം, മണ്ണിനോട് ലയിച്ചതിന് ശേഷം അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ് ഫഖബർ സുബ്ഹാനഹു അന്നഹു ഖദ് അലിമ മാ തൻഖുസുൽ അർളു മിൻ ലുഹൂമിഹിം വഇദാമിഹിം വഅശ്ആരിഹിം, അല്ലാഹു തആല കൃത്യമായി അറിയുന്നുണ്ട് ഈ ലോകത്ത് ജീവിച്ച് മരണപ്പെട്ട കോടാനുകോടി ആളുകളുടെ തൊലിയും ശരീരവും ഇറച്ചിയും എല്ലും രോമങ്ങളും എല്ലാം ദ്രവിച്ച് ഭൂമിയിൽ എവിടെയാണ് പോയത് എന്ന് കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല വന്നഹു കമാഹു ആലിമും ബിതിൽക ലജ്സ, അത് ഓരോന്ന് എന്തെങ്ങനെയായി എന്നും എവിടെയാണെന്നും കൃത്യമായി അല്ലാഹു തആലയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെ അവരുടെ എല്ലും തൊലിയുമായിട്ട് ഈ ഭൂമി ചുരുങ്ങുന്നത് അല്ലാഹു തആല അറിയുന്നുണ്ട് എന്നാണ് ആയത് കൊണ്ട് ഉദ്ദേശം. ഇവിടെ പരലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല സ്ഥാപിക്കുന്നത്, പുനരുദ്ധാനത്തെ അല്ലാഹു തആല സ്ഥാപിക്കുന്നത് അല്ലാഹുവിന്റെ മൂന്ന് സിഫത്തുകൾ കൊണ്ടാണ്. ഒന്ന് കമാലുൽ ഇൽം, അല്ലാഹുവിന്റെ പൂർണ്ണമായ ഇൽം. രണ്ട് കമാലുൽ ഖുദ്ര, അല്ലാഹുവിന്റെ പൂർണ്ണമായ കഴിവ്. മൂന്ന് കമാലുൽ ഹിക്മ, അല്ലാഹുവിന്റെ പൂർണ്ണമായ ഹിക്മത്ത്. ഈ മൂന്നെണ്ണത്തിനെ നിഷേധിച്ചിട്ടാണ് ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിക്കുന്ന ആളുകൾ എല്ലാ കാലത്തും പറയാറുള്ളത്. അവർ പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട അസ്ലുകൾ എന്താണ്, ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയാണ് അഹദുഹ ഇഖ്തിലാതു അജ്സാഇഹിം ബി അജ്സാഇൽ അർളി അലാ വജ്ഹിൻ ലാ യതമയ്യിസ് വലാ യഹ്സുലു മഅഹു തമയ്യിസ് ശഖ്സ് അൻ ശഖ്സ്, അവരുടെ അവയവങ്ങൾ അവരെല്ലാവരും ഭൂമിയിലേക്ക് ലയിച്ചുപോയി. നമ്മൾ മരിച്ചാൽ എന്താണ്ടാവുക, മണ്ണിൽ കടന്നിട്ട് അതിലേക്ക് ലയിച്ചു പോവും. അങ്ങനെ ലയിച്ചു പോയി ഒരാളെയും വേറൊരാളെയും വേർതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ലയിച്ചു പോകുന്നത് ഒരറിവുണ്ടാവൂല, അല്ലാഹുവിന്റെ ഇൽമിനെ അവർ നിരാകരിക്കും. രണ്ടാമത്തേത് അന്നൽ ഖുദ്റത ലാ തഅല്ലഖു ബിദാലിക്, ഇതിന് കഴിവുണ്ടാവൂല, തിരിച്ചു ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരാനുള്ള കഴിവ് ഉണ്ടാവൂല. മൂന്നാമത്തേത് അന്നദാലിക അംറൻ ലാ ഫായിദത്ത ഫീ, ഇനി ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നാൽ തന്നെ അതിലൊരു ഫായിദയില്ല, അതുകൊണ്ട് ഒരു കാര്യമില്ല. ഓരോ കാലത്ത് ആളുകൾ മരിക്കുക പറഞ്ഞാലും കുല്ലമാമാ തജീലൻ ഖലഫഹു ജീലുൻ ആഖർ, ഒരു സമൂഹസമുദായം മരിച്ചു പോകുന്നു അതിന് പകരം അതിന്റെ വേറൊരു തലമുറ വീണ്ടും വരുന്നു. ആളുകളെ ഇനി ഉയർത്തെഴുന്നേൽപ്പിക്കുക അതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് ഈ ആളുകൾ പറയും. ഈ മൂന്ന് അടിസ്ഥാനങ്ങൾ ഇതെല്ലാം നമ്മുടെയൊക്കെ ജീവിതത്തില് പരലോകത്തിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ എപ്പോഴും ദൃഢത കൈവരിച്ചുകൊണ്ടേയിരിക്കണം. അതല്ലെങ്കിൽ ഒരുപാട് ശുഭഹത്തുകൾ നമ്മുടെ നാട്ടിലുണ്ട്, ഒരുപാട് ശുഭഹത്തുകൾ. ദുനിയാവിന്റെ ആളുകളുടെ ഏക പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ദുനിയാവാണ് എല്ലാം, ഇത് നിലനിൽക്കുന്നതാണ്, ഇതിൽ ഞാൻ എന്റെ ഇഷ്ടമുള്ള കാലത്തോളം എനിക്ക് ആസ്വദിക്കാൻ പറ്റും, എനിക്കിവിടെ ജീവിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസമാണ്. എന്നാലും മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവൻ രാവിലെയായ വൈകുന്നേരം പ്രതീക്ഷിക്കുന്നില്ല, അവൻ രാത്രിയായ രാവിലെയും പ്രതീക്ഷിക്കുന്നില്ല. ഏത് സമയത്ത് വേണമെങ്കിലും ഞാൻ വിട്ടുപോകേണ്ട, കേവലം എന്നെ നിയോഗിച്ച ഒരു വഴിയാത്രക്കാരനെ പോലെ മാത്രമാണ് ഞാൻ ദുനിയാവിലെന്നാണ് ഒരു വിശ്വാസിയുടെ ചിന്ത. അങ്ങനെയായിരിക്കണം നാം ഓരോരുത്തരും. കാഫിറിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ ഒരു 60 വർഷം എന്ന് പറഞ്ഞാൽ വലിയൊരു കാലഘട്ടമാണ്. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ 60 വർഷം പറഞ്ഞാൽ 60 സെക്കൻഡിന്റെ അത്ര ഉണ്ടാവുള്ളൂ. കാരണം അവർക്ക് അത്ര നിസ്സാരമായിരിക്കും, കാരണം അള്ളാഹു തആല അങ്ങനെയാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, ലയിച്ചു ചേർന്ന ശേഷം വേർതിരിച്ചെടുക്കാൻ പറ്റില്ല; രണ്ട്, അതിനുള്ള കഴിവുണ്ടാകില്ല; മൂന്ന്, അതുകൊണ്ട് അതിലൊരു ഹിക്കമത്തുമില്ല. ഈ മൂന്ന് കാര്യങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ ഈ മൂന്ന് പൂർണ്ണമായ സിഫത്ത് കൊണ്ടാണ് മറുപടി പറയുന്നത്. ഒന്നാമത്തേത് തഖീറു കമാലി ഇൽമി റബ്ബി സുബ്ഹാനഹു, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പൂർണ്ണമായ ഇൽമിനെ സ്ഥാപിച്ചുകൊണ്ട്. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ കാണാം, കുഫാറുകൾ ചോദിക്കുമായിരുന്നു, മയ്യുഹീൽ ഇദാമ വഹിയ റമീം, ആരാണ് ഈ എല്ലുകൾ ഒരുമിച്ച് കൂട്ടുക? മുരുമ്പിപ്പോയ മരിച്ചുപോയ നമുക്കറിയാം എല്ലുകളൊക്കെ പൊടിഞ്ഞു പോകുന്ന അവസ്ഥ, കത്തിച്ചു കളഞ്ഞാലും അല്ലെങ്കിൽ ഭൂമിയിൽ കിടന്നാലും കുറെ കാലങ്ങൾക്ക് ശേഷം പൊടിഞ്ഞു ദ്രവിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവും. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ആരാണ് തിരിച്ചു കൊണ്ടുവരിക? സുബ്ഹാനല്ലാഹ്. ഇതാണ് വിശ്വാസത്തിൽ ഭയങ്കര പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളത്. നമ്മൾക്ക് വിശ്വാസം കുറയുമ്പോ നമുക്ക് ദുനിയാവിന്റെ ആളുകൾ ദുനിയാവ് ആഘോഷിക്കുന്നത് കാണുമ്പോ, ആസ്വദിക്കുന്നത് കാണുമ്പോ പലപ്പോഴും നമുക്ക് തോന്നും ഒരു ദുനിയാവ് എന്ത് രസമാണ്, ഒരിക്കൽ പിന്നെ എന്ത് സിനിമയും കാണാം, ഒരിക്കെന്ത് പിന്നെ തോന്നിയാസം ചെയ്യുക, അവർക്ക് എന്ത് ഏത് വേഷം ധരിക്കുക, അങ്ങനൊക്കെ നമുക്ക് തോന്നും. അപ്പൊ തോന്നും പിന്നെ നമുക്ക് അതിലേക്ക് നമുക്ക് ആസ്വദിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നും. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് ഇത് മാത്രം ആലോചിച്ചാൽ മതി, മരിക്കുമെന്നുള്ളതും പുനരുദ്ധാനമുണ്ട് എന്നുള്ളതും വിശ്വാസം ശക്തിപ്പെട്ടാൽ അവര് ചെയ്യുന്നതെല്ലാം നിസ്സാരമാണെന്ന് നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കും. ഇവിടെ ഗുഫാറുകൾ ചോദിക്കും ആരാണ്, അപ്പൊ അള്ളാഹു തആല പറഞ്ഞ മറുപടി എന്താ അറിയോ? കുല്ലി യുഹ്യീഹ അല്ലദീ അൻശഹ അവ്വല മറത്തിൻ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ എല്ലായി പൊടിയായതിനു ശേഷം ആരാണ് ഞങ്ങളെ വീണ്ടും കൊണ്ടുവരിക? അള്ളാഹു തആല ചോദിക്കുകയാണ്, നിങ്ങൾ ഒന്നാമത് ഉണ്ടായത് എങ്ങനെയാണ്? നിങ്ങൾ ആദ്യം അവിടെ ഉണ്ടായല്ലോ, എല്ലുണ്ടായല്ലോ, അതെങ്ങനെയായിരുന്നു? അതുണ്ടാക്കിയ അള്ളാഹുവിന് എന്താണ് നിങ്ങളെ രണ്ടാമത് ഉണ്ടാക്കാൻ പണിയുള്ളത്? ഒരു വട്ടം ഉണ്ടാക്കിയ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് അതില്ലായതിനു ശേഷം പിന്നെണ്ടാക്കാൻ എന്താണ് ബുദ്ധിമുട്ടുള്ളത് എന്നുള്ളത് അള്ളാഹു തആല ഒരുപാട് ആയത്തുകളിൽ അള്ളാഹു തആല അത് പറയുന്നുണ്ട്. രണ്ടാമത്തേത് ദുരിതരും കഴിവുണ്ടാവില്ല എന്നുള്ളത്. അതിനുള്ള മറുപടി തഖ്ദീറു കമാലി ഖുദ്റതിഹി, അള്ളാഹുവിന്റെ പൂർണ്ണമായ ഖുദ്റത്ത് കൊണ്ട് അള്ളാഹു തആല ചോദിക്കുന്നുണ്ട്, അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും. അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് നിങ്ങളെ പോലുള്ളവരെ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അള്ളാഹുവിന് കഴിവില്ലയോ എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിച്ചു വെക്കും, നമ്മൾ എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് പഠിക്കണം. കാരണം നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും, സലഫുകളുടെ ജീവിതങ്ങൾ ഓരോന്ന് വായിക്കുമ്പോഴും സ്വഹാബാക്കളുടെ ജീവിതങ്ങൾ ഓരോന്ന് വായിക്കുമ്പോഴും നാം അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഉദാഹരണത്തിന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം കരഞ്ഞ് കവലത്ത് കറുത്ത പാടുകൾ ഉണ്ടാകുമായിരുന്നു, അത്രത്തോളം അള്ളാഹുവിനെ ഭയപ്പെട്ട് കരയുന്ന അവസ്ഥ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ കരഞ്ഞ് താടി കുതിരുമാറി കരയുന്ന അവസ്ഥ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അങ്ങനെ ഓരോ സഹാബിമാരും അവര് കരഞ്ഞിരുന്നതും അള്ളാഹുവിനെ ഭയപ്പെട്ടിരുന്നതും. നമ്മൾ ആലോചിച്ചു നോക്കി, അവര് പാപം എന്നുള്ള നിലക്ക് തന്നെ എത്ര ചെയ്തിട്ടുണ്ടാവാം. സുബ്ഹാനല്ലാഹ്. അവർ അത്രയും പിന്നെ ഈ മുത്തഖീങ്ങൾക്ക് ഇമാമികളായിട്ടുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കളായിട്ടുള്ള അവർ ചെയ്ത പാപങ്ങൾ നമ്മൾ കരയപ്പെടാ. നമ്മൾ എന്തെങ്കിലും പാപം ചെയ്താലാണ് നമുക്ക് വിഷമം വരിക, എന്നിട്ടാണ് അള്ളാഹുവിനോട് കരഞ്ഞ് പ്രവർത്തിക്കുക. ഇവര് അത്രയും നന്മയിൽ മുന്നേറുന്നവർ. അസ്മാരമായ അപ്പാറിയാണു ഒരു ദിവസം ഒരു റക്അത്തിൽ ഖുർആൻ മൊത്തം പാരായണം ചെയ്യുന്ന, അധിക ദിവസങ്ങളിലും ഖുർആൻ പാരായണം ധാരാളമായി ചെയ്യുന്ന അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇതേപോലെയുള്ള സ്വഹാബാക്കൾ പിന്നെ എന്താ ആലോചിച്ചിട്ട് കരഞ്ഞുണ്ടാവുക? അവര് എന്തിനാ കരഞ്ഞുണ്ടാവുക? അള്ളാഹുവിന്റെ ജലാലത്ത് മനസ്സിലായതുകൊണ്ടാണ്, അള്ളാഹുവിന്റെ സ്ഥാനം മനസ്സിലായതുകൊണ്ടാണ്. അള്ളാഹുവിനോടുള്ള ഹക്ക് ചെയ്ത് വീട്ടാൻ കഴിയുന്നില്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് നാം കരയുന്നത്. എപ്പോഴാണ്? അള്ളാഹുവിനെ ധിക്കരിച്ച് അതിൽ നിന്ന് നമുക്ക് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. സുബ്ഹാനല്ലാഹ്. എന്തുമാത്രം വൈരുദ്ധ്യമാണത്! നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് എന്നെ ശിക്ഷിക്കരുത്, എനിക്ക് രക്ഷപ്പെടണം, അതിനു വേണ്ടിയിട്ട് നമ്മൾ കരയുന്നു. സുഹാബാക്കൾ കരഞ്ഞതോ അവർ ചെയ്യുന്നത് അത്ര അധികം ചെയ്തിട്ടും ഇത് അള്ളാഹു തആല സ്വീകരിക്കും അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള ബാധ്യതയിൽ ആയിട്ടില്ല എന്നുള്ള ബോധ്യം കൊണ്ട് അവർക്ക് അള്ളാഹുവിനെ മനസ്സിലായത്ര നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാവാത്ത കൊണ്ടാണത്. അവിടെ അള്ളാഹുവിനെ പറ്റി ധാരാളം പഠിക്കണം. ഇവിടെ അള്ളാഹു തആല ചോദിക്കുകയാണ്, അള്ളാഹു തആല ഈ ആകാശഭൂമികൾ സൃഷ്ടിച്ച അള്ളാഹു അതിന് ഖാദിറല്ലേ? മരിച്ചുപോയി കഴിഞ്ഞാൽ നിങ്ങളെ പോലെ ഉണ്ടാക്കാൻ ബലാ ഖാദിരീന അലാ അൻ നുസ്വിയ ബനാന, നിങ്ങളൊക്കെ എല്ലുദായനേശം തിരിച്ചുകൊണ്ട് അള്ളാഹു കഴിവുള്ളവനല്ലേ? അങ്ങനെ ഒരുപാട് ആയത്തുകൾ അതിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇനി മൂന്നാമത്തേത് കമാലു ഹിക്മത്തി, അള്ളാഹുവിന്റെ ഹിക്മത്ത്, ഈ ഉയർത്തെഴുന്നേൽപ്പിന് പിന്നിലുള്ള ഹിക്മത്ത്. അള്ളാഹു തആല പറഞ്ഞു, വമാ ഖലഖന സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ, ഈ ആകാശഭൂമികളെ നാം കളിയായിട്ടല്ല സൃഷ്ടിച്ചത്. വമാ ഖലഖന സമാവാതി വൽ അർള വമാ ബൈനഹുമാ ബാത്തില, ഈ ആകാശഭൂമികളെ ബാത്തിലായിട്ടല്ല സൃഷ്ടിച്ചത്. അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവൻ വെറുതെ വിട്ടേക്കപ്പെടുമെന്ന്? അവൻ വെറുതെ ഇവിടെ ജനിച്ച് വളർന്ന് ജീവിച്ചാണ് മരിച്ച് വെറുതെ അങ്ങോട്ട് വിട്ടേക്കപ്പെടുമെന്ന് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ? ഇതാണ് ഈ പരലോക വിശ്വാസമില്ലാത്ത ആളുകളുടെ അവസ്ഥ. അവരെക്കാൾ വലിയ വിഡ്ഢികളില്ല. സുബ്ഹാനല്ലാഹ്, ഞാൻ ആലോചിച്ച് നോക്കി, അവർ വിചാരിക്കുന്നത് അവർ കാണുന്നുണ്ട്, അവരുടെ ചുറ്റും ആളുകള് മരിച്ചു പോകുന്നത് കാണുന്നുണ്ട്, ആളുകള് ഒന്നുമല്ലാത്ത രോഗികളായി മാറുന്നത് കാണുന്നുണ്ട്, എന്നിട്ടും അവര് ദുനിയാവാണ് യാഥാർത്ഥ്യം, ദുനിയാവാണെന്ന് നിലനിൽക്കുന്നു വിശ്വസിക്കുന്നു. എന്ത് വലിയ അബദ്ധമാണത്! ഇതിന് ഈ ലോകത്ത് നീതി ലഭിക്കാത്ത ആളുകൾക്ക് നീതി ലഭിക്കണമെന്നും അങ്ങനെ ഓരോ കാര്യത്തിനും അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് ചിന്തിച്ചാൽ മനസ്സിലാകുന്നേ ഉള്ളൂ. അല്ലാഹു തആല പറഞ്ഞു, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ വെറുതെ നിസ്സാ ഒന്നിനും അല്ലാതെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, നമ്മുടെ അടുക്കിലേക്ക് മടക്കപ്പെടൂല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ലാഹു തആല ചോദിക്കുക. ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയാണ്, ഇത് ഒരു അഖ്ല കൊണ്ടും ശറഉ കൊണ്ടും എല്ലാം ചിന്തിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യമാണ് പരലോകമുണ്ട് എന്നുള്ളത്, മഅദുണ്ട് എന്നുള്ളത്. വന്ന കമാല റബ്ബി തആല വ കമാല അസ്മാഇഹി വ സിഫാതിഹി തഖ്തലീഹി വ തൂജിബു വ അന്നഹു മുനസ്സഹു അമ്മാ യഖൂലു മുൻകിറു കമാ യുനസ്സഹു കമാലുഹു അൻ സായിൽ ഉയൂബി വ നഖായിസ്. ഈ ആളുകള് പരലോകത്തിന്റെ അള്ളാഹുവിനെ ഈ വേർതിരിച്ച് മരിച്ചു ദ്രവിച്ചു കഴിഞ്ഞ ആളുകൾ വേർതിരിച്ച് കൊണ്ടുവരാൻ പറ്റൂല, അള്ളാഹുവിന് കഴിവില്ല, അതിന്റെ പിന്നിൽ ഒരു യുക്തിയുമില്ല എന്ന് പറയുന്ന ആളുകളെല്ലാം അള്ളാഹുവിന്റെ പൂർണമായ ഈ സിഫത്തുകളെ കൊണ്ട് അസ്മാഅുകളെ കൊണ്ട് അതിനെ എല്ലാ ന്യൂനതയിൽ നിന്നും സുബ്ഹാനായ പരിശുദ്ധമായ അള്ളാഹു സുബ്ഹാനഹു വതആല തെളിയിച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വാദത്തെ പറ്റി പറയാണ്, ഫഹും ഫീ അംരി മരീജ്, ഈ ദുനിയാവിന്റെ ആളുകളുടെ അവസ്ഥ. ദുനിയാവിന്റെ ആളുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവര് അമ്രി മരീജ്, ഒരു മരീചിക പോലെയാണ്. മരീചിക നമുക്കറിയാം, അതായത് ഈ മരുഭൂമികളിലൊക്കെ പോകുമ്പോ ദൂരെ ഒരു വെള്ളം കിടക്കുന്നത് പോലെ നമ്മൾ റോട്ടിലൂടെ കാണാൻ പറ്റും. ചിലപ്പോഴൊക്കെ റോട്ടിൽ നല്ല വെയിലുള്ള സമയത്തൊക്കെ റോട്ടിൽ വണ്ടിയിൽ പോകുമ്പോ കുറെ ദൂരം ഉണ്ടെങ്കിൽ കുറച്ചപ്പുറത്ത് വെള്ളം കിടക്കുന്നത് പോലെ മനുഷ്യർ തോന്നും. അതാണ് മരീചിക എന്ന് പറയുന്നത്. അതുപോലെ ഒരു കാര്യം മാത്രം, അവിടെ ചെന്നാൽ എന്താ ഉണ്ടാവുക? ഇതൊന്നും ഉണ്ടാവൂല. ഈ കുഫ്ഫാറുകൾ ദുനിയാവിന്റെ ആളുകൾ വിചാരിക്കുന്ന എന്താണ്? അവർക്ക് അവരാണ് ഇതാണ് ഏറ്റവും വലിയ ആസ്വാദനം, അല്ലെങ്കിൽ ഇതാണ് അവർ ചെയ്യുന്നത് ഏറ്റവും വലിയ ഇത്, ഇതാണ് നിലനിൽക്കുന്നത്. പക്ഷെ അവർക്ക് കിട്ടുകയേയില്ല. അവർക്ക് ദുനിയാവ് ആസ്വദിക്കാൻ വേണ്ടി ഒന്നിനു പുറകെ ഒന്നായിട്ട് പിന്നാലെ പോയിക്കൊണ്ടേയിരിക്കും. സഹോദരൻ, ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അള്ളാഹിനനുസരിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസി, നമുക്ക് ഓരോരുത്തർക്കും നേരത്തെ പറഞ്ഞ പോലെ അവർ ദുനിയാവ് ആസ്വദിക്കുമ്പോൾ അവ കാണുമ്പോൾ നമുക്ക് തോന്നും ഞാനെന്ത് കഷ്ടപ്പാടാണ്, ഞാനിവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നും ചെയ്യാൻ പറ്റാതെ ഞാനിവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടുക, ഓരോ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. സത്യത്തിൽ ഓരോ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും പ്രശ്നങ്ങളും എത്ര വലുതാണെന്നറിയോ? അവര് വിചാരിക്കുന്ന ഏത് ഇതിലാണ്? അവര് നമ്മൾ കാണുമ്പോൾ വിചാരിക്കുക എന്താ, അവൻ കണ്ടില്ലേ, അവരിങ്ങനെ നിസ്കരിച്ച് അവന്റെ വേഷം കണ്ടില്ലേ, അവന്റെ രൂപം കണ്ടില്ലേ, അവനൊന്നും ചെയ്യാൻ പറ്റൂല, അവർ കഷ്ടപ്പെടുന്നുണ്ടല്ലേ. പക്ഷേ നമ്മളാണ് ഏറ്റവും വലിയ ആസ്വാദനം. ഒന്ന് നമസ്കരിക്കുമ്പോൾ, ഒന്ന് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ കൽബിൽ ലഭിക്കുന്ന ആസ്വാദനം അത്ര വലുതാണ്. അത് നമുക്ക് ബോധ്യപ്പെടുക നാളെ പരലോകത്തെത്തുമ്പോഴാണ്. ഇൻഷാല്ലാഹ് ഇതിൽ വരുന്നുണ്ട് ആ വിഷയം. അപ്പൊ ഈ വിഷയങ്ങൾ പറഞ്ഞ് പരലോകത്തിന്റെ കാര്യങ്ങൾ, അവരുടെ വിശ്വാസം അത് വെറും മരീചികയാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന കാര്യമാണ് ഈ വിശ്വാസം ശക്തിപ്പെടുത്താൻ. ثم دعاهم الى النظر في العالم العلوي وبنائه وارتفاعه واستواعه وحسنه وتآمه. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് പറഞ്ഞതിന് ശേഷം അള്ളാഹു തആല പറയാണ്, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്ക്, ആലമിൽ ഉൽവി അസ്സമ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി, ആകാശത്തിലെ നക്ഷത്രങ്ങൾ, സൂര്യചന്ദ്രൻ, ഓരോ ഗ്രഹങ്ങൾ, അങ്ങനെ ഓരോ മേഘങ്ങൾ, അങ്ങനെ ഓരോ കാര്യങ്ങളും, രണ്ടു ദിവസം മുമ്പ് ഒരു ചിത്രം ഇറങ്ങിയിരുന്നു, പിന്നെ ബഹിരാകാശ ഭരണം നടത്തുന്ന നാസ എത്രയോ വർഷങ്ങൾ കൊണ്ട് പിന്നെ ആകാശലോകത്തെടുത്ത 170 ചിത്രങ്ങൾ ഒരുമിച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു ആകാശത്തിലെ ഒരു അവര് എടുത്ത ചിത്രങ്ങളെ കൊണ്ടുണ്ടാക്കിയത്. സുബ്ഹാനല്ലാഹ്, അതും എത്രയോ പരിധി കുറഞ്ഞിട്ടുള്ളതാണ്. അത് തന്നെ മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്നതാണ്, അത് തന്നെ മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്നതാണ്. നിങ്ങൾ നല്ലൊരു രാത്രിയിൽ നക്ഷത്രങ്ങളെ രാത്രി ആകാശത്തിലേക്ക് നോക്കി നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് അത് അലങ്കരിച്ചിട്ടുള്ളത്. നീലയും ചുവപ്പും മഞ്ഞും മഞ്ഞയും കളറുമുള്ള നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് കാണാൻ സാധിക്കും. നമ്മളറിയാ, നമുക്കിപ്പോ എന്തെങ്കിലും ആഘോഷം ഉണ്ടെങ്കിൽ ദുനിയാവിന്റെ ആളുകൾ അതിനെ അലങ്കരിക്കുക എങ്ങനെയാണ്? കുറെ ലൈറ്റൊക്കെ വാങ്ങിയിട്ടിട്ട് അതിനെ നന്നാക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകം മൊത്തം, കോടാനുകോടി ജനങ്ങൾ, ഈ ഭൂമിയെ മൊത്തം, ആ ആകാശത്തെ നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. അതുപോലെ ആകാശത്തിലെ ഓരോ കാര്യങ്ങളും. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, സുമ്മ ഇലാ ആലമി സുഫ്ലി, നിങ്ങൾ നോക്കിയും താഴ്ന്ന ഭൂമിയിലേക്ക്, അഥവാ അർമ്മ, നിങ്ങൾ ഭൂമിയിലേക്ക് നോക്കിയും. അതിങ്ങനെ അല്ലാഹു തആല ഒരുക്കിയിട്ടുള്ളത്, എങ്ങനെയാണ് അതിനെ പിന്നെ ക്രമീകരിച്ചിട്ടുള്ളത്, അതിലെങ്ങനെയാണ് പർവ്വതങ്ങളെ നാട്ടിയിട്ടുള്ളത്. വൻബത ഫീഹ മിൻ കുല്ലി സനഫിൻ ഹസ്നിൻ മിൻ അസ്നാഫിൻ നബാതി അലാ ഇഖ്തിലാഫി അഷ്കാലിഹി വൽവാനിഹി വമഖാദിരിഹി വമനാഫിഹി വസിഫാതിഹി. നിങ്ങൾ ഭൂമിയിൽ നിന്ന് മുളക്കുന്ന ആ ചെടികളെ നോക്കി, അതിന്റെ രൂപം കൊണ്ടും സിഫത്ത് കൊണ്ടും ഉപകാരം കൊണ്ടും എല്ലാം വ്യത്യസ്ത നിറങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരേ ഭൂമിയിൽ അടുത്തടുത്ത് നമ്മൾ കുഴിച്ചിട്ട ചെടികളിൽ നിന്ന് രണ്ടു തരം കായ്കനികൾ ഉണ്ടാവുന്നു, നമ്മളെന്ത് ചെയ്തിട്ടാ? ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഭൂമിയിലെ ഓരോ കാര്യങ്ങളും, ഓരോ കാര്യങ്ങളും മുറ്റോ ആലോചിച്ചാൽ അതൊരുത്തിന് ഉൾക്കാഴ്ച ലഭിക്കും. അല്ലാഹു തആല പറഞ്ഞു, വഅന്നദാലികത ബസീറത്തുൻ, ഈ ആകാശവും ഭൂമിയൊക്കെ ഒരു ബസീറത്ത് നൽകും. ആർക്ക്? ഇത് തഅമ്മലഹൽ അബ്ദുൽ മുനീബ് വതബസ്സറ ബിഹ തദക്കറ മാ ദല്ലത് അലൈഹി. അഥവാ ഒരു മുനീബായ അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങി മടങ്ങണം, അള്ളാഹുവിലേക്ക് എത്തണം, അള്ളാഹുവിനേക്ക് അടുക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു അടിമ ഈ കാര്യങ്ങളെയൊക്കെല്ലാം ഉറ്റാലോചിക്കുകയും അതുമൂലം ചിന്തിക്കുകയും ചെയ്താൽ ഈ പ്രവാചകന്മാർ പഠിപ്പിച്ചു തന്ന തൗഹീദും പരലോകവും എല്ലാം ഹക്കാണെന്ന് അവരുടെ ഉള്ളിൽ ബോധ്യപ്പെടും. ഈ നോക്കി ബോധ്യപ്പെടുന്ന ആളുടെ പ്രത്യേകത എന്തായിരിക്കണം? ഫന്നാദിറു ഫീഹ യതബസ്സറു അവ്വലൻ, അവൻ ഒന്നാമത് ഉറ്റു നോക്കണം. നമ്മള് പിന്നെ നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ശക്തിപ്പെടുത്താന് അള്ളാഹുവിന്റെ ഓരോ ആകാശഭൂമികളിലുള്ള ഓരോന്നിലേക്കും സൂക്ഷിച്ചു നോക്കണം. ഒന്നാമത് ആ നോട്ടം ഉണ്ടാവണം. തുമ്മയത്തതക്കൊരു സാനിയ, രണ്ടാമതായിട്ട് അതിനെക്കുറിച്ചിട്ട് നല്ല ചിന്ത ഉണ്ടാവണം. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടായാൽ സഹോദരങ്ങളെ, നമ്മുടെ ഈമാനിൽ വല്ലാത്ത മാറ്റം ഉണ്ടാകും. ഇതെല്ലാം അല്ലാഹു തആല സൂറത്തുൽ ഖാഫിന്റെ ആ തുടക്കത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വഹുവൽ മാ, നിങ്ങൾ ആകാശത്ത് പെയ്യുന്ന വെള്ളം, മഴ, അല്ലദി അൻസലഹു മിനസ്സമായി വബറക ഫീ, അല്ലാഹു തആല ബർക്കത്ത് ചെയ്ത ആ ബർക്കത്ത് നിറഞ്ഞ ആ വെള്ളം ആകാശത്ത് നിന്ന് പെയ്യുന്നു. അങ്ങനെ അത് പെയ്തു വീഴത്തെ ഹത്ത അൻബത ബിഹി ജന്നാത്തിൻ മുഖ്തലിഫത സമാരി വഫവാകിഹി മാ ബൈന അബിയ വസ്വദ വഅഹ്മറ വഅസ്ഫറ വഹൽവിൻ വഹാമിലിൻ വബൈന ദാലിക്. അങ്ങനെ ആ ഭൂമിയിൽ നിന്ന് ചെരിമുളച്ചു വരുന്ന വിവിധ തരം കായ്കനികൾ, കറുപ്പും വെള്ളയും ചുവപ്പും മഞ്ഞയും നിറമുള്ള കായ്കനികൾ, മധുരവും കയ്പുമുള്ള കായ്കനികൾ, സുബ്ഹാനല്ലാഹ്, നമ്മളിതൊക്കെ ആലോചിക്കണം. ഇത്ര വ്യത്യസ്തമായിട്ട് വ്യത്യസ്ത ഇനങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു തആല സൃഷ്ടിച്ചു. അങ്ങനെ അവസാനം പ്രത്യേകം എടുത്തു പറഞ്ഞു ഈന്തപ്പന മരത്തെ, നഹ്ലിനെ. കാരണം അറബികൾക്ക് ഏറ്റവും പരിചയമുള്ള ഒരു വൃക്ഷം എന്താണ്? ഈന്തപ്പന മരമാണ്. നിങ്ങൾ അതിലേക്ക് നോക്കി ഈ കാര്യങ്ങളൊക്കെ ഉറ്റു ആലോചിക്കാൻ പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്ന കാര്യം എന്താണെന്നറിയോ? കദാലികൽ ഖുറൂജ്, അതുപോലെ നിങ്ങൾ പുറപ്പെടും. ഒരു ദിവസം ഭൂമിയിൽ നിന്ന് ഒരു വിത്ത്, നമ്മൾ വിരലിൽ ഒരു വിത്ത്, വിരലുകൊണ്ട് വിത്ത് ഇങ്ങനെ താഴ്ത്തി കൊടുത്ത് അതിന്റെ മേലെ മണ്ണിട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അതിൽ നിന്ന് മുളച്ചു വരുന്ന ഒരു തയ്യ്. അല്ലാഹു ഫാലിഖുൽ ഹബ്ബി വന്നവ, എല്ലാ വിത്തിനെയൊക്കെ മുറിച്ച് അതിനെ വിടർത്തി അതിൽ നിന്ന് തൈ കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. അങ്ങനെ നാളെ നിങ്ങൾ മരിച്ച് ഖബറിലെത്തിക്കഴിഞ്ഞാൽ, ആ ഖബറിൽ നിന്ന് ഭൂമിയിൽ ലയിച്ചു കഴിഞ്ഞാൽ, ഭൂമിയിൽ എല്ലും നുരുമ്പുമായിട്ട് നിങ്ങൾ ഭൂമിയിലേക്ക് വേർതിരിക്കാൻ പറ്റാത്ത രീതിയിൽ ലയിച്ചാൽ, എന്നിട്ടും മഴ പെയ്തിട്ട് ഭൂമിയിൽ നിന്ന് ചെടി മുളക്കുന്നത് പോലെ, ഇൻഷാ അല്ലാ, ബിഇദ്നില്ല, അല്ലാഹുവാണ് ഒരു ദിവസം നാം ഉയർത്തെഴുന്നേൽക്കും. ആ ചെടി മുളക്കുന്നത് പോലെ, ഇതുപോലെ ശരീരമുള്ളവരായിട്ട്, ഇതുപോലെ ശരീരമുള്ളവരായിട്ട് നാം ഉയർത്തെഴുന്നേറ്റ് വരും. അല്ലാഹുത്താൽ എന്തു മനോഹരമായിട്ട് ഉപം പറയുന്നത്, എന്തു മനോഹരമായിട്ട് ഉപം. ഇതെല്ലാം കേട്ടിട്ട് വിശ്വസിക്കാൻ കഴിയാത്തവർ എന്ത് വലിയ വിഡ്ഢിയായിരിക്കും. കദാലിക്കൽ ഖുറൂജ്, അതുപോലെ സഹോദരങ്ങളെ നമ്മൾ ഇതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരും. ഇവിടെ ഖയ്യിം റഹിമഹുള്ള പറയുകയാണ്, അദ്ദേഹത്തിന്റെ ഇലാമുൽ വഖീൻ അൻ റബ്ബിൽ ആലമീൻ എന്നുള്ള കിതാബിൽ ഉസൂലു ഫിഖിന്റെ ചർച്ചകളുടെ കിതാബാണ് ഈ. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു തആല പറയുന്നുണ്ട് ഖിയാസാക്കിയിട്ട്, ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് അതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം ഇതിൽ പറയാണ്. ഇതിനുശേഷം, ഇത് പറഞ്ഞതിനു ശേഷം സൂറത്തുൽ ഖാഫിൽ അല്ലാഹു സുബ്ഹാനഹു തആല അടുത്ത് പറയുന്നത്, ثم انتقل سبحانه الى تقرير النبوه باحسن تقرير واوجز لفظ وابعده عن كل شبهه وشك. ഒരു സംശയം തോന്നാത്ത രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ സമുദായത്തിലേക്കും പ്രവാചകന്മാരെ ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ, നിങ്ങൾക്കൊരു പരലോകമുണ്ട് എന്നും അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് നിങ്ങൾ മടങ്ങുമെന്നും അവനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുകയുള്ളൂ എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഓരോ സമുദായത്തിലേക്കും നാം പ്രവാചകന്മാരെ നിയോഗിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാം. ആരിലേക്ക്? അർസല ഇല ഖൗമി നൂഹിൻ വആദിൻ വസമൂദിൻ വഖൗമി ലൂത്തിൻ വഖൗമി ഫിർഔന റുസുലൻ ഫകദ്ദബൂഹും. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമുദായത്തിലേക്ക്, ആദ് സമുദായത്തിലേക്ക് ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്, സമൂദ് സമുദായത്തിൽ സ്വാലിഹ് നബിയെ, ലൂത്ത് നബിയുടെ സമുദായം, ഫിർഔനിലേക്ക് മൂസ നബി അലൈഹി ഇസ്ലാമിന്, ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനെ, അങ്ങനെ ഓരോ സമുദായത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരെ നിയോഗിച്ചു. ഫകദ്ദബൂഹും, പക്ഷെ അവരെന്ത് ചെയ്ത്? അവരെല്ലാവരും ആ പ്രവാചകന്മാരെ കളവാക്കുകയാണ് ചെയ്തത്. അവർ പറഞ്ഞത് ഇതൊന്നും വിശ്വസിച്ചില്ല. മരണപ്പെടുമെന്ന് പറഞ്ഞപ്പോ മരണപ്പെട്ടു ഉയർന്നെഴുന്നേൽപ്പിക്കപ്പെടും, വിചാരണയുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്, നിങ്ങൾക്കൊരു ഇലാഹുണ്ട്, അവനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവരത് വിശ്വസിച്ചില്ല, അവരത് എതിർത്തു, അവര് കളവാക്കി, അവരെ അവരിൽ നിന്ന് പിന്നെ പ്രവാചകന്മാരെ കളവാക്കി, അവരിൽ നിന്ന് അകന്നുപോയി. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ശിക്ഷയും വന്നെത്തി. എന്നിട്ട് ഇത് പറഞ്ഞതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല വീണ്ടും സൂറത്തുൽ ഖാഫിൽ പറയുന്ന പോകുന്ന വിഷയം ഏതാ വെച്ചാൽ, ഫുമഅദ സുബ്ഹാനഹു ഇലാ തഖ്ദീരിൽ മഅദ്, വീണ്ടും പരലോകത്തിനെ മഅദിനെ സ്ഥാപിക്കുന്ന കാര്യങ്ങൾ വീണ്ടും പറയാൻ തുടങ്ങി. വീണ്ടും അല്ലാഹു തആല ചോദിക്കുകയാണ്, അഫഅയ്നാ ബിൽ ഖൽഖിൽ അവ്വൽ, ഒന്നാമത്തെ സൃഷ്ടിപ്പ് കൊണ്ട് നാം പിന്നെ അയ്ന എന്നുള്ള വാക്ക് സാധാരണ മലയാള പരിഭാഷയിൽ അജിസ് എന്നുള്ള അർത്ഥമാണ് കൊടുക്കാറ്. ഞാൻ ഒന്നാമത് സൃഷ്ടിപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ദുർബലനായോ എന്നുള്ള അർത്ഥമാണ് കൊടുത്ത്. പക്ഷെ യഥാർത്ഥത്തിൽ അറബി ഭാഷയിൽ അതിനേക്കാൾ വിശാലമായ അർത്ഥമാണ് അയ്യ അല്ലെങ്കിൽ അയ്യ എന്നുള്ള വാക്കിലുള്ളത്. ഒരു കവി പഴയത് കൊടുത്തിട്ടുണ്ട്, ഇബ്നു ഖയ്യിം റഹിമഹുള്ള, അയ്യൂബി അയ്യൂബി അംരിഹിം കമാ അയ്യദ് ബി ബൈളതിഹ അൽഹമാമ. അവരാ കാര്യം കൊണ്ട് അയ്യ് ബാധിച്ചു, അഥവാ മലയാളത്തിന്റെ അർത്ഥം പറഞ്ഞ നട്ടം തിരിഞ്ഞു എന്നാണ്. ഏതുപോലെ ഒരു പ്രാവ് അതിന്റെ മുട്ട കൊണ്ട് നട്ടം തിരിഞ്ഞതുപോലെ. മലയാളത്തിൽ നമ്മൾ അർത്ഥം കൊടുക്കുന്നത് ദുർബലത എന്നുള്ളതാണ്, ക്ഷീണം ബാധിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അയ്യ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഒരു പ്രാവ് മുട്ടിട്ട് കഴിഞ്ഞാല് മുട്ടിട്ടോണ്ട് വലിയ ക്ഷീത് വന്നോളുന്നില്ല, പക്ഷെ ആ മുട്ട എന്ത് ചെയ്യണമെന്ന് എന്തറിയില്ല, ആ പ്രാവിനെ അറിയില്ല, അത് ഒതുങ്ങി നിൽക്കൂല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് കളിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അകപ്പാടെ വെപ്രാളം അറിയുന്ന അവസ്ഥ. ഈ അവസ്ഥക്കാണ് അറബിൽ അയ്യ എന്ന് പറയുന്നത്. അദ്ദേഹം ഒന്നുകൂടി മനോഹരമായി കൊടുക്കുന്നത്, കമാഹു ഹാലു മിൻ അയ്യ ബി അംരിഹി ഫലം യദ്രി മിൻ ഐന യഖ്സുദു ലഹു വമിൻ ഐന യതി. ഒരു സാധനം കിട്ടിയിട്ട് ഇതെങ്ങത്തെ പോളിത് എന്താ പാവൾ എന്താ ഒന്നും അറിയാത്ത അവസ്ഥ ഉണ്ടാവൂലേ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ, അതിനാണ് അയ്യ എന്ന് പറയാ. ഇവിടെ അല്ലാഹു തആല പറയാണ്, നാം ഈ ഒന്നാമത്തെ സൃഷ്ടിയൊക്കെ കഴിഞ്ഞിട്ട് അതുപോലെ ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുകയാണെന്നാണോ ആ ആളുകൾ വിചാരിച്ചിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, ഫി നബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്, ഒരു പുതിയ സൃഷ്ടി കൂടി നടത്താൻ കഴിയാത്ത രീതിയിൽ ആകെ വേവലാതിപ്പെട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലാണോ നാം നിൽക്കുന്നത് എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു തആല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വല്ലാഹി അല്ലാഹു സുബ്ഹാനഹു വതആല ഒന്നാമത്തെ സൃഷ്ടിപ്പ് നടത്തിയതുപോലെ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒന്നുകൂടി ഈ മണ്ണിൽ ലയിച്ചു പോയതിന് ശേഷവും മരണപ്പെട്ടു പോയതിനു ശേഷവും കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് എന്ന് അല്ലാഹു തആല ഇവിടെ തെളിയിച്ചു കൊടുക്കുക. എന്നിട്ട് അല്ലാഹു തആല ആ കഴിവുണ്ട് എന്ന് സ്ഥാപിക്കുന്ന മറ്റൊരു കാര്യം പറയാം, അഥവാ ഈ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ റുബൂബിയത്തിന്റെ വിശ്വാസത്തിൽ പെട്ടതാണ്. ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുകയാണ്, ثم نبههم على ما هو من اعظم آيات قدرته وشواهد ربوبيته وأدلة المعاد. അള്ളാഹു തആല പിന്നെ ഒരുത്തന്റെ അള്ളാഹുവിലെ റുബൂബിയത്തിന്റെയും ഈ പരലോകത്തിന്റെയും ഇതുപോലുള്ള വിശ്വാസങ്ങളെയെല്ലാം ഏറ്റവും നല്ല രീതിയിൽ വിശ്വാസം ഉറപ്പിക്കുന്ന ഒരു തെളിവ് സ്ഥാപിക്കുകയാണ്. അതെന്താണ്? എന്താണ് ആ ഒരുത്തന്റെ വിശ്വാസം ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും അല്ലെങ്കിൽ എനിക്ക് ഈ പരലോകമുണ്ട് എന്ന് ഉറപ്പിക്കുന്ന പിന്നെ തെളിവെന്താണ്? വഹുവ ഖൽഖുൽ ഇൻസാൻ, മനുഷ്യന്റെ സൃഷ്ടിപ്പാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയും ഫൈനഹു മിൻ അഅലമിൽ അദില്ലത്തി അല തൗഹീദുൽ മആദ്, നമ്മുടെ വിശ്വാസം അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസത്തിൽ എന്തെങ്കിലും കുറവ് വന്നാൽ നമ്മൾ സ്വന്തത്തിലേക്കൊന്ന് ആലോചിച്ചാൽ മതി, നമ്മളിലേക്കൊന്ന് ആലോചിച്ചാൽ മതി മനുഷ്യന്റെ ഒരു അവസ്ഥ എന്താണ്. അവന്റെ അവയവങ്ങൾ, അവന്റെ സിഫാത്തി വമാ ഫീഹാ മിനൽ ലഹ്മി വൽ അദ്മി വൽ ഉറൂഖി വൽ അസാബി വൽ റിബാത്തി വൽ മനാഫിൽ, അവന്റെ ഇറച്ചി, അവന്റെ എല്ല്, അവന്റെ ഞരമ്പുകൾ, അവൻ എന്തൊക്കെ ശരീരത്തിലുണ്ടോ അതെല്ലാം ഒന്ന് ആലോചിച്ചാൽ മതി. മലമൂത്ര വിസർജനം ചെയ്യുന്നതെങ്കിലും ഒന്ന് ആലോചിച്ചാൽ മതി. അവനൊരു അധികാരവുമില്ല, അവന്റെ ശരീരത്തിൽ നടക്കുന്ന ഏതൊരു അവയവത്തിന്റെയും അവനൊരു കഴിവുമില്ല. ഈ കാര്യമൊന്ന് ഉറ്റാലോചിച്ചാൽ തന്നെ അവന് ചിന്തക്ക് മതിയായതാണ്, ഞാനീ മരിച്ചു കഴിഞ്ഞാലും എനിക്ക് യാതൊരു കഴിവും ഇല്ലാത്ത ഈ ശരീരത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഇതിനെ നിയന്ത്രിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല ഖാദിറാണെന്ന് മനസ്സിലാക്കാൻ അതിനെക്കുറിച്ചൊന്ന് ഉറ്റാലോചിച്ചാൽ മതി. അള്ളാഹു തആല പറയാണ്, ഓരോന്നും പറഞ്ഞിട്ട് സൂറത്തുൽ കാഫിൽ പറയാണ്, നിങ്ങൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കും, നിങ്ങളെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കും, അതിന്റെ ഘട്ടങ്ങളെ കുറിച്ച് ചിന്തിക്കും. നിങ്ങളത് പഠിക്കണം, നിങ്ങളത് ആലോചിക്കണം, അതിന് ഉപകരിക്കുന്ന നല്ല പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണം. മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഘട്ടങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് ശാസ്ത്രപരമായി തെളിയിച്ച പുസ്തകങ്ങൾ, ഓരോ പിന്നെ മനുഷ്യന്റെ ഓരോ ഘട്ടങ്ങൾ, 9 മാസം ഗർഭപാത്രത്തിൽ കഴിയുന്നത്, അതിനുശേഷം ജനിച്ചു വരുന്നത്, ശരീരത്തിന്റെ അവയവങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന നല്ല പിന്നെ വിശ്വസ്തമായ പുസ്തകങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. കാരണം നമ്മൾ ദുർബലത മനസ്സിലാക്കാൻ, അള്ളാഹുവിൽ വിശ്വാസം ശക്തിപ്പെടാൻ. എന്നിട്ട് അള്ളാഹു തആല സൂറത്തുൽ കാഫിൽ അറിയിക്കുന്നതായിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയാണ്, ثم اخبر سبحانه عن احاطه علمه به حتى علم وساوس نفسه. ഇത് സൃഷ്ടിപ്പ് കഴിഞ്ഞിട്ട് അള്ളാഹു തആല പറയാണ്, ഞാൻ അള്ളാഹുവിന്റെ ഇൽമ് എത്രത്തോളം ഉണ്ട് എന്ന്. അവൻ വസ്വാസ്, അവന്റെ കൽബിലുണ്ടാകുന്ന, അവന്റെ സ്വന്തത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചിന്ത പോലും അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എന്നുള്ളത്. ഹബലിൽ വരീദ് വനഹ്നു അഖ്റബു, നാം അടുത്തതാണ് അവന്റെ കണ്ട നാടിയേക്കാൾ, അത്രയും ചെറിയ കാര്യങ്ങൾ പോലും അല്ലാഹു തആല അറിയുമെന്ന്. ഇവിടെ ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയാണ്, വഖാല ശൈഖുന, ഞങ്ങളുടെ ഉസ്താദ് പറഞ്ഞു, അതായത് ഇബ്നു തൈമിയ റഹിമഹുള്ളയാണ്, ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ കിതാബുകളിൽ ഖാല ശൈഖുന എന്ന് കണ്ടാൽ അതുകൊണ്ട് ഉദ്ദേശം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞു എന്നുള്ളതാണ്. ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞതായിട്ട് പറയാണ്, അൽ മുറാദു ബിഖൗലിഹി നഹ്നു, ഇവിടെ നഹ്നു അഖ്റബു ഇലൈഹി, പിന്നെ നഹ്നു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ മലായിക്കത്തുന, മലക്കുകളാണ്, അള്ളാഹു സുബ്ഹാനഹു വതആലയല്ല, മലക്കുകളാണ് ഉദ്ദേശിക്കുന്നത്. കമ ഖാല ഫഇദാ ഖറഅനാഹു ഫത്തബി ഖുർആന, ഏതുപോലെ നാം ഖുർആൻ പാരായണം ചെയ്താൽ നിങ്ങൾ ഈ ഖുർആനെ പിൻപറ്റുക. ഇവിടെ ഉദ്ദേശം എന്താണ്? ഇദാ ഖറഅഹു അലൈക റസൂലുന ജിബ്രീൽ, ജിബ്രീൽ അലൈഹി ഇസ്ലാം നിനക്ക് ഖുർആൻ പാരായണം ചെയ്താൽ നീ അതിനെ പിൻപറ്റുക എന്ന് ഉദ്ദേശിച്ചതുപോലെ ഇവിടെ നഹ്നു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെയല്ല, അള്ളാഹുവിന്റെ മലക്കുകളെയാണ് എന്ന് ഇബ്നു തൈമിയ റഹിമഹുള്ള ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി അള്ളാഹുവിനെയാണെന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അള്ളാഹുവിന്റെ ഇൽമിനെയും അള്ളാഹുവിന്റെ പിന്നെ സംഇനെയും അള്ളാഹുവിന്റെ ബസറിനെയുമാണ് ഉദ്ദേശിക്കുന്നത്, അള്ളാഹുവിന്റെ ദാത്തിനെയല്ല. അള്ളാഹു തആല അർശിൽ ഇസ്തിവാ ചെയ്തിരിക്കുകയാണ്. ഇതേ ഈ ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞ ആശയത്തെ ഒന്നുകൂടി സ്ഥാപിക്കുന്നതാണ് തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു തആല പറഞ്ഞു, ഇത് തലഖൽ മുതലഖിയാനി, രണ്ട് മലക്കുകളെ കുറിച്ച്, റഖീബും അതീദും, മലക്കുകൾ ഒരു മനുഷ്യന്റെ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകളെ കുറിച്ച്. സഹോദരങ്ങളെ, നമ്മുടെ ഏതൊക്കെ കാര്യങ്ങൾ, ആ കാര്യങ്ങളെയെല്ലാം രേഖപ്പെടുത്തി വെക്കാൻ നമ്മുടെ മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിച്ചു നോക്കിയും, നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ആരും കാണാതെ ആരും അറിയാതെ ഒറ്റക്കാകുമ്പോൾ നാം എന്തെങ്കിലും പാപം ചെയ്താൽ പോലും നമ്മുടെ കൂടെയുള്ള മലക്കുകൾ കാണുന്നുണ്ട്. ഇത് രേഖപ്പെടുത്തി വെക്കാൻ വെച്ച മലക്കുകൾ, അതല്ലാതെ അള്ളാഹു തആല നമുക്ക് നന്മ കൽപ്പിക്കാൻ നമ്മുടെ കൂടെ കരീനാക്കിയിട്ടുള്ള മലക്കുകൾ. ഇബ്നു ഖയ്യിം റഹിമഹുള്ള ദാവൂദ് ദവാവിൽ പറയുന്നത് കാണാം, ഓരോ പാപം ചെയ്യുമ്പോഴും നന്മ കൽപ്പിക്കാൻ നമ്മോടു കൂടെയുള്ള മലക്ക് അകന്നു പോകും നമ്മളിൽ നിന്ന്. നാം ഒരു പാപം ചെയ്താൽ ആ മലക്ക് നമ്മളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേയിരിക്കും. അതേസമയം ഇവിടെ കരീരായിട്ടുള്ള പിശാജ് നമ്മളിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും, വീണ്ടും വീണ്ടും പാപത്തിന് പ്രേരിപ്പിച്ചുകൊണ്ട്. അതേസമയം നന്മ ചെയ്യുമ്പോഴോ മലക്ക് കൂടുതൽ കൂടുതൽ നമ്മിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും, ഓരോ നന്മ ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരു നന്മ കഴിഞ്ഞാൽ വീണ്ടും പിന്നെ തഹവീരത്ത് ഒരാൾ തഹജ്ജുദ് നിസ്കരിച്ചു, അവൻ കുറച്ച് കഴിഞ്ഞിട്ട് ദുഹാന്റെ സമയമായാൽ അവനെ മലക്ക് ഓർമ്മിപ്പിക്കും, നിങ്ങൾ ദുഹാസ്കരിച്ചിട്ടില്ല, ദുഹാസ്കരിക്കണ്ടേ, അവനൊരു സ്ഥലത്ത് അത് ഓർമ്മ വരും. അവൻ റവാത്തിബത്തിന് ഖുർആൻ പാരായണം ചെയ്തിട്ട് ഈ മലക്ക് ഓർമ്മിപ്പിക്കും, നീ പിന്നെ ഖുർആൻ പാരായണം ചെയ്തിട്ടില്ല, ഖുർആൻ പാരായണം ചെയ്യണ്ടേ. അത് നന്മ ചെയ്യുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രേരണ മാറും. അതുകൊണ്ട് നമ്മൾ ആരുമില്ലെങ്കിൽ പോലും ഈ മലക്കുകളെയെങ്കിലും, അഥവാ മനുഷ്യ സൃഷ്ടികളുടെ കാര്യം പറഞ്ഞത് അല്ലാഹു തആലയുടെ കാര്യം സംശയമില്ല, സൃഷ്ടികളുടെ കാര്യത്തിൽ തന്നെ നമ്മളെ കാണുന്ന മലക്കുകളുണ്ട്. അവർ പോലും നമ്മൾ ചെയ്യുന്ന പാപങ്ങളെ കണ്ട് നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥയാണ് എന്നാണ്. അത്രത്തോളം മോശപ്പെട്ടൊരവസ്ഥയായിരിക്കും. ഇവിടെ അല്ലാഹു തആല ഏത് സമയത്തും നമ്മുടെ വലത്തും ഇടത്തുമായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ള മലക്കുകളുണ്ട് നമ്മുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ എന്നുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുകയാണ്, ഥുമ്മാ അഖ്ബറ അനിൽ ഖിയാമത്തി സുഗ്ര. പിന്നെ അല്ലാഹു തആല ചെറിയ ഖിയാമത്തു സുഗ്ര, ചെറിയ അവസാനം, അതിനെ പറ്റിയിട്ട്, അതെന്താണ്? സഖറത്തുൽ മൗത്ത്, മരണമാണ്. നമുക്കൊരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത, ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത, ഒരിക്കലും നമുക്ക് ഒളിച്ചോടാൻ പറ്റാത്ത യക്കീനായ ദൃഢമായ യാഥാർത്ഥ്യമാണ് സഹോദരങ്ങളെ മരണമെന്നുള്ളത്. നമുക്കറിയാം, ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാകും, ഒരുപാട് മയ്യത്ത് നമസ്കാരങ്ങൾ നമസ്കരിച്ചിട്ടുണ്ടാവും, ഒരുപാട് മയ്യത്തിന് ഖബറിൽ മണ്ണിട്ടിട്ടുണ്ടാകും. വല്ലാഹി നമ്മളിലേക്ക് ഒരു ദിവസം അത് വരും. അല്ലാഹു തആല ഓർമ്മിപ്പിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. ഇതൊന്ന് നമ്മൾ സൂറത്തുൽ കാഫ് പാരായണം ചെയ്യുമ്പോൾ ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആ വിശാലമായ മനസ്സുമായിരുന്നിട്ട് അതൊന്ന് ഉറ്റ ആലോചിച്ച് പാരായണം ചെയ്താൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ജീവിതത്തിന്റെ നിസ്സാരത എത്രയാണ്. അല്ലാഹു തആല മരണത്തെ കുറിച്ച് പറഞ്ഞു, മരണം ആ യാഥാർത്ഥ്യം കൊണ്ടുവരും. എല്ലാ ഹക്കും മരണസമയത്ത് ബോധ്യപ്പെടും. നമുക്ക് ചില സമയത്ത് സംശയം തോന്നും, ഞാനീ കേൾക്കുന്നതും ഞാനീ പഠിക്കുന്നതൊക്കെ സത്യമാണോ എന്നുള്ളത്. ആ മരണസമയത്ത് മലക്കുൽ മൗത്തിനെ കാണുന്നതോടുകൂടി എത്ര വലിയ കാഫിറാണെങ്കിലും, എത്ര വലിയ കാഫിറാണെങ്കിലും ഈ യാഥാർത്ഥ്യം അവന് കാണാൻ പറ്റും, അവന് ബോധ്യപ്പെടും ഈ പറഞ്ഞ കേട്ട കാര്യങ്ങളൊക്കെ സത്യമായിരുന്നു എന്നുള്ളത്. അതിനുശേഷം ആ മരണശേഷം അള്ളാഹുവിലേക്കുള്ള യാത്ര, ഖബറിലെ പിന്നെ സവാബ് വലിക്കാം, ഖബറിലെ ശിക്ഷകളും അതുപോലെ അവിടെയുള്ള അനുഗ്രഹങ്ങളും അങ്ങനെ ഓരോന്നും. അത് കഴിഞ്ഞിട്ട് പിന്നെ തുമ്മ ദക്കറൽ ഖിയാമത്തുൽ കുബ്ര, അതിനുശേഷം അല്ലാഹു തആല വലിയ ഖിയാമത്തിനെ കുറിച്ച് പറഞ്ഞു. അതെന്താണ്? ലോകം അവസാനിച്ച് എല്ലാവരും ലോകാവസാനവും അതിനുശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പും. അല്ലാഹു തആല പറഞ്ഞു, വനുഫിഖ ഫീ സൂരി ദാലിക യൗമുൽ വഈദ്. സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മൾ കണ്ടുമുട്ടാൻ പോകുന്ന യാഥാർത്ഥ്യമാണ്, നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന യാഥാർത്ഥ്യമാണ്. നമ്മുടെ ജീവിതം ഈ ചിന്തയിലായിരിക്കണം, ഇതിനെ പ്രതീക്ഷിക്കുന്നവരായിരിക്കണം നാം ഓരോരുത്തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി ശക്തമായൊരു കാറ്റടിക്കുമ്പോഴേക്കും ഭയപ്പെടുമായിരുന്നു. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസമായാൽ മനുഷ്യനും ജിന്നുമല്ലാത്ത എല്ലാ ജന്തുജീവജാലങ്ങളും ഭയപ്പെടുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ചയാണ് ലോകം അവസാനിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മ അറിയിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസമാകുമ്പോ ആ ദിവസത്തിന്റെ ആ ഒരു ചിന്ത കൊണ്ട് മനുഷ്യനും ജിന്നുമല്ലാത്ത എല്ലാ ജന്തുജീവജാലങ്ങളും ഭയപ്പെടുമെന്ന്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്രഹണം ബാധിക്കുമ്പോ ഭയപ്പെടേണ്ടാവും. അതായത് ആ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്, പരലോകം എന്നുള്ള യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. നമുക്കെവിടെ അതിനെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാവുന്നത്? നമ്മൾ ആലോചിക്കണം നമുക്ക് എന്താ ഉള്ളത് എന്നുള്ളത്. ഇവിടെ എല്ലാവരും ലോകം അവസാനിച്ച് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ആ ഒരു അവസ്ഥ അല്ലാഹു തആല ഓർമ്മിപ്പിക്കുകയാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന കാര്യങ്ങൾ വിചാരണയ്ക്ക് വേണ്ടി നാം വരുന്ന അവസ്ഥയാണ്. അല്ലാഹു തആല ഓരോ ഘട്ടവും മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറഞ്ഞ് ഓരോന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തി, മരണം പറഞ്ഞ് ഉയർത്തെഴുന്നേൽപ്പ് പറഞ്ഞ് വീണ്ടും വരുന്ന അവസ്ഥ പറയുകയാണ്. എങ്ങനെയാണ് അറിയാം ഓരോരുത്തർ വിചാരണയ്ക്ക് വരുന്നത്? നാം ഓരോരുത്തരെയും വിചാരണയ്ക്ക് കൊണ്ടുവരുമ്പോ ഒരാൾ അവന് തെളിച്ചുകൊണ്ടുവരാൻ ഒരാളുണ്ടാവും, അവന് സാക്ഷിയായിട്ടൊരു മലക്കുണ്ടാവും. തെളിച്ചുകൊണ്ടിരുന്ന ഒരാളുണ്ടാവും, അവൻ ചെയ്ത കാര്യങ്ങൾക്ക് അവന്റെ കിതാബുമായിട്ട് സാക്ഷിയായിട്ട് ആളുകളുണ്ടാവും, ഒരു മലക്കുണ്ടാവും. സാക്ഷിയായിട്ട് അവർ മാത്രമല്ല, നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ തൊലി, ഭൂമി, പ്രവാചകന്മാർ, മുഅ്മിനീങ്ങൾ, അങ്ങനെ ഒരുപാട് സാക്ഷികളുണ്ട്, ഒരുപാട് സാക്ഷികൾ വേറെയുണ്ട്. അതിനു പുറമെ ഈ ചെയ്ത കാര്യങ്ങളുമായിട്ട് ഒരു സാക്ഷിയായിട്ട് വരും. അന്ന് കുഫറിലായിരുന്ന അള്ളാഹുവിനെ ധിക്കരിച്ചിരുന്ന ആളുകൾ പറയുന്ന കാര്യം എന്താണ്? ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഈ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ഗഫ്ലത്തിലായിരുന്നു, ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ടായിരുന്നില്ല, ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടായിരുന്നില്ല, ഞങ്ങൾ അശ്രദ്ധരായിരുന്നു എന്നുള്ളതാണ് അവരുടെ അവസ്ഥ എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആ അവസ്ഥയിൽ ഒരിക്കലാകാൻ പാടില്ല. അങ്ങനെ അല്ലാഹു തആല പറയാണ്, അങ്ങനെ ഈ ആളെ കൊണ്ടുവരുമ്പോ, വിചാരണയ്ക്ക് വേണ്ടി ആളെ കൊണ്ടുവരുമ്പോ അവന്റെ കരീനുണ്ടാകും, അവന്റെ നന്മ തിന്മ രേഖപ്പെടുത്തിയ മലക്കുണ്ടാവും. ആ മലക്ക് വന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പറയും, ഹദല്ലദി കുന്ത വകൽതനി ബിഹി ഫിദ്ദുനിയ ഖദ ഹലർതഹു വഅതൈതക ബിഹി. ഇവനെ എന്നെ ഏൽപ്പിച്ച അല്ലാഹ്, നീ എന്നെ ഏൽപ്പിച്ചവനാണ് ഇവൻ. ഇവന്റെ കാര്യങ്ങളുമായിട്ട്, ഇവൻ ചെയ്ത കാര്യങ്ങളുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്, ഇവന്റെ എല്ലാ കാര്യങ്ങളുമായിട്ട്. ഇബ്നു ഖുതൈബ റഹിമഹുള്ള തഫ്സീർ പറയുന്ന കാണാം, ഹാദാ മാ കതബ്തുഹു അലൈഹി വഹസൈതുഹു മിൻ ഖൗലിഹി വഅമലിഹി ഹാളിറുൻ ഇൻദി. ഇവൻ ചെയ്ത എല്ലാ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തി വെച്ച് ഞാനിതാ കൊണ്ടുവന്നിട്ടുണ്ട്, കൃത്യമായി രേഖപ്പെടുത്തി വെച്ച് അവന്റെ കർമ്മങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കുഫ്ഫാറുകൾ ഈ സത്യത്തെ എല്ലാം നിഷേധിച്ച് തെമ്മാടിത്തരം ചെയ്ത് തന്റെ ഹവ പിൻവച്ച് ജീവിച്ച ആളുകൾ, അവരെ ആ കൊണ്ടുവരുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കും, അൽഖിയാ ഫീ ജഹന്നം, അവരെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവുക, അവനെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവുക. ഒന്നുകിൽ ഈ സായിഖും ഷഹീദുമായിട്ടുള്ള രണ്ടാളുകളോടുള്ള അമ്രായിരിക്കാം. പിന്നെ അതിൽ ചർച്ച അറബി ഭാഷയുടെ ചില നിയമങ്ങൾ പറയുന്നുണ്ട്, ഞാൻ അവിടെ പറയുന്നില്ല. ഒന്നുകിൽ അത് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളോടായിരിക്കാം അള്ളാഹു തആല കൽപ്പിക്കും അവനെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവാൻ. സുബ്ഹാനല്ലാഹ്. നഊദു ബില്ലാ. അല്ലാഹുൽ മുസ്തആൻ. നസ്അലുല്ലാഹ അൽആഫിയ. അള്ളാഹു തആല നമുക്ക് അതുരക്ഷിക്കുമാറാകട്ടെ അതുപോലെ ഒരു അവസ്ഥയിൽ നിന്ന്. അള്ളാഹു തആല വിചാരണയും ശിക്ഷയും ഇല്ലാതെ സ്വർഗത്തിലേക്ക് കടക്കുന്ന ആളുകളെ നാം ഉൾപ്പെടുത്തുമാറാകട്ടെ. വിചാരണ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റൂല, നമ്മൾ പറയുന്നത് പോലെയല്ല, വിചാരണ പോലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും, അത്രത്തോളം ഭയാനകമാണ് അവസ്ഥ. നമ്മൾ പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്നത്തെ ദുനിയാവിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പരലോകത്തെ മറപ്പിച്ച് കളയുന്നതാണ്. ഉദാഹരണത്തിന്, ദജ്ജാൽ വരുന്ന സമയത്ത് ദജ്ജാലിന്റെ ഒരു സ്വർഗമുണ്ട്, ദജ്ജാലിന്റെ ഒരു നരകമുണ്ട്, ദജ്ജാൽ ആളുകളെ കാണിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദജ്ജാലിന്റെ സ്വർഗത്തിൽ പ്രവേശിച്ചവൻ യഥാർത്ഥത്തിൽ നരകത്തിലാണ് പ്രവേശിക്കുന്നത്, ദജ്ജാലിന്റെ നരകത്തിൽ പ്രവേശിച്ചവനോ യഥാർത്ഥത്തിൽ സ്വർഗത്തിലാണ് പ്രവേശിക്കുന്നത്. ഇന്ന് ദുനിയാവിന്റെ അവസ്ഥ എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. ദുനിയാവിന്റെ ആളുകൾ ഒരു സ്വർഗത്തിലാണ്, അവര് മത്ത് പിടിച്ച് തലയിൽ ബോധമില്ലാതെ അവർക്ക് മദ്യപിക്കാം, വ്യഭിചരിക്കാം, സംഗീതം ആസ്വദിക്കാം, അവർക്കെല്ലാം ചെയ്യാം, അവരെല്ലാ തോന്നിവാസവുമുണ്ട്. യഥാർത്ഥത്തിൽ അതാണ് ഏറ്റവും വലിയ ആസ്വാദനം എന്നവർ വിചാരിച്ച് അവരൊരു സ്വർഗത്തിലാണ്. ദജ്ജാലിന്റെ സ്വർഗമാണത്. പക്ഷേ മുസ്ലിമീങ്ങളോ അതിൽ നിന്നെല്ലാം വിട്ടുനിന്ന് കഷ്ടപ്പെട്ട്, ഒരു മുസ്ലിം പോലും പാപങ്ങളിൽ രഹസ്യ ജീവിതത്തിൽ ചെന്ന് വീഴുമ്പോ അവൻ അള്ളാഹയോട് പറയുന്നത് ഇതിൽ നിന്ന് എന്നെ രക്ഷിക്കണം എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു കൂട്ടര് ആ തിന്മയിലേക്ക് ഓടിച്ചെന്ന് ആസ്വദിച്ച് ചെയ്യുന്നു, മറ്റൊരു കൂട്ടര് അവര് ആ തിന്മകളിൽ പെട്ടുപോകുമ്പോ സ്വന്തം ആഗ്രഹമില്ലാഞ്ഞിട്ട് കൂടി ശഹവത്തിന്റെ പേരിലോ ശുഭത്തിന്റെ പേരിലോ ഒരു തിന്മയിൽ പെട്ടുപോകുമ്പോ അള്ളാഹ് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈ രണ്ട് ഒരു അവസ്ഥയുടെ ഇടയിലാണ് ഇവിടെ ഈ കുഫ്ഫാറുകൾ, ഈ ശഹവത്തിന്റെയും ശുഭത്തിന്റെയും ആളുകൾ. ഇവര് നാളെ പരലോകത്ത് വരുമ്പോ അവരെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ പറയും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ കിടക്കുന്ന ആളുകളുടെ ആറ് സിഫത്തുകൾ ഈ സൂറത്തുൽ ഖാഫിൽ പറയുന്നുണ്ട്. ഒന്നാമത്തേത്, ഇഹ്ദാഹ അന്നഹു കഫ്ഫാറുൻ ലിനിഅമില്ലാഹി വഹുഖൂഖി കഫ്ഫാറുൻ ബിദീനിഹി വതൗഹീദിഹി വഅസ്മാഇഹി വസിഫാതിഹി കഫ്ഫാറുൻ ബിറുസുലിഹി വമലായികതിഹി കുഫ്ഫാറുൻ കുഫ്ഫാറുൻ ബികുതുബിഹി വലിഖായിഹി. കാഫിന് ഫത്ഹു ലമ്മുണ്ട് വായനോ. അതായത് ഈ കൂട്ടര്, ഈ കാഫിരികള്, അവർ അള്ളാഹുവിലും അള്ളാഹുവിന്റെ നിഅമത്തുകളിലും അള്ളാഹുവിന്റെ തൗഹീദിലും അള്ളാഹുവിന്റെ അസ്മായിലും സിഫത്തിലും പ്രവാചകന്മാരിലും മലായിക്കത്തുകളിലും കുത്തുബുകളിലും എല്ലാത്തിലും അവര് കുഫ്ർ കാണിച്ചു. ആ ഒരു അവസ്ഥ ഒന്നാമത്തേത്. രണ്ടാമത്തെ സിഫത്ത്, അന്നഹു മുആനിദുൻ ലിൽ ഹഖ്തി ബിദഫ്ഇഹി ജഹദൻ വഇനാദൻ. അവര് ഹഖിനെ തടയുന്നവരാണ്, ഹഖിനോടൊരു താല്പര്യവുമില്ലാതെ അതിനെ തടയുന്നു, അതിനെ സ്വീകരിക്കൂല. എത്ര ഹക്ക് കേട്ടാലും അതിനെ അവരെ കളിയാക്കിക്കൊണ്ടും നിരാകരിച്ചുകൊണ്ടും അതിനെ എതിർത്ത് നിൽക്കുന്ന ആളുകൾ. മൂന്നാമത്തെ സിഫത്ത്, അന്നഹു മന്നാഉ ലിൽ ഖൈർ, ഖൈർ തടയുന്നവരാണ്. ഖൈർ തടയുക എന്ന് പറഞ്ഞാൽ എന്താ? വഹാദാ യഉമ്മു മനഉഹു ലിൽ ഖൈരി അല്ലദീ ഹുവ ഇഹ്സാനുൻ ഇലാ നഫ്സിഹി മിനത് തആത്തി വൽ ഖുർബി ഇലല്ലാഹ്. നന്മ തടയുക ഒന്നാമത്തേത് സ്വന്തത്തോട് നന്മ തടയുക, അഥവാ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന നന്മയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ അവൻ അതിനെ തടയും. വൽ ഖൈറു ലദീ ഹുവ ഇഹ്സാനുൻ ഇലന്നാസ് ഫലൈസ ഫീഹി ഖൈറുൻ ലിനഫ്സിഹി വലാ ലിബനീ ജിൻസിഹി കമാ ഹുവ ഹാലു അക്സറിൽ ഖൽഖ്. രണ്ടാമത്തെ തടച്ചൽ എന്താണ്? ചുറ്റുമുള്ള അവന്റെ സൃഷ്ടികളിലേക്ക് മൊത്തം ആ ഖൈറു തടയും, അവർക്ക് എന്തെങ്കിലും കയറി വന്നാൽ അതും തടയുന്ന അവസ്ഥ. സ്വന്തത്തിനോ അവന്റെ ജിൻസിലുള്ള സ്വന്തം സമൂഹത്തിനോ യാതൊരു ഗുണമില്ലാത്ത അവസ്ഥ. അപ്പൊ ഒന്നാമത്തേത് കഫാറുൽ നിഅമില്ല മുആനിദുൻ ലിൽ ഹഖ് മന്നാഉൻ ലിൽ ഖൈർ. നാലാമത്തെ സിഫത്ത് അന്നഹു മൻഇഹി ലിൽ ഖൈർ മുഅ്തദിൻ അലന്നാസ്. നന്മ തടയുക എന്ന് മാത്രമല്ല ജനങ്ങൾക്ക് മേലെ ഉപദ്രവം ചെയ്യുന്ന, ജനങ്ങൾക്ക് മേലെ ദുൽമ ചെയ്യുന്ന ആളുകൂടിയായിരിക്കും. അഞ്ചാമത്തെ സിഫത്ത് അന്നഹു മുരീബുൻ, സംശയമുള്ളവനായിരിക്കും, എപ്പോഴും ദീനിൽ സംശയമായിരിക്കും. അവന് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് പറഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹുവിനെ പറ്റി പറഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു ഹുക്കുമ് പറഞ്ഞാൽ അവനെപ്പോഴും സംശയമായിരിക്കും. ഇത് ശരിയല്ല, ഇതങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒന്നിലും വിശ്വാസമില്ലാത്ത ഒരു അഖ്ബാർ ഖുറാനിലെ ഒരു ഖബർ അറിയിച്ചാൽ അവനത് വിശ്വസിക്കില്ല, എപ്പോഴും സംശയത്തിലാകുന്ന അവസ്ഥ. ആറാമത്തേത് അന്നഹു മഅദാലിക മുശ്രിക്കുംബില്ല, അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്നവനാണ്, അഥവാ അള്ളാഹുവിന് പുറമെ ഒരു ഇലാഹിനെ സ്വീകരിക്കുകയും അവനെ ഇബാദത്ത് ചെയ്യുകയും അവനോട് സ്നേഹം അതിനോട് ഇഷ്ടമുണ്ടാവുകയും അതിനു വേണ്ടി വെറുക്കുകയും അവൻ അതിൽ തൃപ്തിപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ. ഈ ആറ് സിഫത്തുകൾ നാളെ നരകത്തിൽ കിടക്കുന്ന ആളുകളുടെ സിഫത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഖാഫിലൂടെ അറിയിച്ച സിഫത്തുകളാണിത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിചാരണക്ക് വന്നു കഴിഞ്ഞിട്ടുള്ള ഇങ്ങനെ നരകത്തിലേക്ക് ഇടാൻ പറയുമ്പോ അതിനുശേഷം ഉണ്ടാകുന്ന കാര്യം പറയുകയാണ്, ഫയഖ്തസിമു ഹുവ വഖരീനുഹു മിനശ്ശയാത്തീൻ. ഇങ്ങനെ വിധി നടപ്പിലാക്കിയാൽ അവനും അവന്റെ കരീനായിട്ട്, നമ്മൾ ഓരോരുത്തരുടെയും കൂടെ ഓരോ മനുഷ്യനും ജനിക്കുമ്പോൾ രണ്ട് കരീനുകൾ ഉണ്ടാകും, ഒന്ന് പിശാചിൽ നിന്നുമുണ്ടാകും, ഒന്ന് മലക്കിൽ നിന്നുമുണ്ടാകും. മലക്ക് നമ്മളെ നന്മയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും, പറയുന്ന പ്രോത്സാഹിപ്പിക്കുന്ന പിശാചി തിന്മയിലേക്കും. അമല് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മേലുള്ളതാണ്, അതിന് ഏതിനെ നമ്മൾ അമല് ചെയ്യണം എന്നുള്ളത് നമ്മുടെ മേലുള്ള ബാധ്യതയാണ്. ഏതിലേക്ക് നമ്മൾ ചായുന്നുവോ അതിനനുസരിച്ചിട്ട് അത് നമ്മളോട് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കും. നമ്മൾ നന്മയാണ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ കൂടുതൽ മലക്ക് നമ്മളെ ഉപദേശിച്ചുകൊണ്ടിരിക്കും, തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ മലക്കകന്നു പോകും, തിന്മയ്ക്ക് ശൈത്താൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇവിടെ ഈ വിചാരണ നടപ്പിലായിക്കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും കൂടെയുള്ള കരീൻ, ശൈത്താനുകളിൽപ്പെട്ട, ജിന്നുകളിൽപ്പെട്ട, പിശാചിൽപ്പെട്ട കരീനും നമ്മളും കൂടിയിട്ടുള്ള, നമ്മൾ നമ്മളല്ല മനുഷ്യനും തമ്മിലുള്ള പിന്നെ ഇഖ്തിസാം തർക്കം ഉണ്ടാകും, അവരമ്മിൽ തർക്കിക്കും. എന്നെ സൂറത്തിൽ ഹജ്ജിൽ നമുക്ക്, ഇബ്രാഹിമിൽ നമുക്ക് കാണാം, വമാ കാനരി അലൈക്കും മിൻ സുൽത്താനിൻ ഇല്ലാ അൻ ദഅഉതുകും ഫസ്തജബ്തും ലി. നാളെ നരകത്തിലേക്ക് പോണ സമയത്ത് ഷെയ്ത്താൻ അവിടെ ഉണ്ടാവും, പിശാജ് ഈ ആളുകളോട് പറയുന്ന വാക്കാണ്, ഞാനല്ല നിങ്ങളെ പഴപ്പിച്ചത്, ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ളൂ, നിങ്ങൾ എനിക്ക് ഉത്തരം ചെയ്തിട്ട് നിങ്ങൾ തന്നെയാണ് ആ തെറ്റ് ചെയ്തത്. അങ്ങനെ പരസ്പരം തല്ലൂടുന്ന അവസ്ഥ ഉണ്ടാവും. ഇത് ഒരു തഫ്സീർ. മറ്റൊരു കൂട്ടർ തഫ്സീർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തർക്കം ആരുമായിട്ടാണെന്ന് വെച്ചാൽ അവനും അവനെ ഏൽപ്പിച്ച മലക്കുമായിട്ടായിരിക്കും. രണ്ട് കരീനുണ്ടെന്ന് പറഞ്ഞല്ലോ, കരീനുമായിട്ടാണ് ഈ ഇഖ്തിസാം ഉണ്ടാകുന്നത്, തർക്കമുണ്ടാകുന്നത്. ഒന്നെങ്കിൽ പിശാചുമായിട്ടുള്ളത്, അതായത് നീയാണ് എന്നെ പഠിപ്പിച്ച് അങ്ങനെ പറഞ്ഞിട്ടുള്ള, നീയാണ് എന്നെ പഠിപ്പിച്ചതല്ലോ, പക്ഷെ അവൻ മലാലത്തിലായിരുന്നു, ശൈത്താൻ കൈവിടും. രണ്ടാമത് മലക്കുമായിട്ടാണ്, മലക്കുമായിട്ടുള്ള തർക്കം എന്താണ്? മലക്ക് ഈ കിതാബ് കൊടുക്കുമല്ലോ അവൻ ചെയ്ത കാര്യങ്ങൾ. അപ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ചിട്ട് പറയും, ഈ മലക്ക് ഞാൻ ചെയ്യാത്ത കുറെ തെറ്റുകൾ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ സ്ഥിരം പറയണ പോലെ ഞാൻ ചെയ്യാത്ത കുറെ തെറ്റുകൾ കൂടുതൽ എഴുതിയിട്ടുണ്ട്. വന്ന മുലമ്മ എപ്പോഴിതായിരിക്കില്ലോ, അവൻ എഴുതിയ തെറ്റ് മൊത്തം ഞാൻ ചെയ്തിട്ടില്ല, മലക്ക് എഴുതിയത് മൊത്തം ഞാൻ ചെയ്തിട്ടില്ല, മലക്ക് എന്റെ പേരിൽ കുറെ കൂട്ടി എഴുതിയിരിക്കുകയാണ്. വന്നഹു അജലഹു ബിൽ കിതാബത്തി അൻ തൗബ, തൗബ ഞാൻ തൗബ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്റെ പാപങ്ങൾ പെട്ടെന്ന് എഴുതി. വലം യു മുഹില്ലുഹു ഹത്താ യതൂബ, എനിക്ക് തൗബ ചെയ്യാനുള്ള ഒരു സമയം പോലും ഈ മലക്ക് തന്നിട്ടില്ല, അങ്ങനെയൊക്കെ തർക്കിക്കുന്നു. അപ്പൊ മലക്ക് പറയുന്നതാണ്, ഫയഖൂലുൽ മലക് മാ ദിത്തു ഫിൽ കിതാബത്തി അലാ മാ അമില വലാ അജൽതുഹു അനി തൗബ, ഞാൻ കൂട്ടിയതായിട്ട് ഒന്നും എഴുതിയിട്ടില്ല, നീ ചെയ്ത കാര്യങ്ങൾ മാത്രം എഴുതിയിട്ടുള്ളൂ, കൂടുതൽ തെറ്റോ കൂടുതൽ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, തൗബയുടെ മുമ്പേ ഞാൻ ധൃതിപ്പെട്ടിട്ടുമില്ല. എന്നിട്ട് പറയും, വലാകിൻ കാന ഫീ വലാലിം ബഈദ്, നീ വലിയ വലാലത്തിലായിരുന്നു, ഈ വലിയ വലാലത്തിലായിരുന്നു. ഇതിന് ഏതോ ഈ രണ്ട് തഫ്സീർ ഈ ആയത്തിന് കാണാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, ലാ തഖ്തസിമു ലദയ്യ, എന്റെ മുമ്പിൽ രണ്ടാളും ഇന്ന് ഒരു പരസ്പരം തല്ലുകൂടലും ആവശ്യമില്ല, പരസ്പരം തല്ലൂരിറ്റ ഒരു കാര്യമില്ല. ഈ ഇഖ്തിസാം, ഈ തർക്കം, അത് ആരൊക്കെ ഇടയിലുണ്ടാകും? കുഫാറുകളും പിശാചികളും ഉണ്ടാകും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു സഫാത്തിലും സൂറത്തുൽ അഅറാഫിലും പറയുന്നുണ്ട്. അതുപോലെ പിന്നെ ജനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആലയുമായി സൂറത്തു സുമർ ജനങ്ങളുടെ ഇടയിലുണ്ടാവും, അത് സൂറത്തു സുമറിൽ പറയുന്നുണ്ട്. അതുപോലെ നരകക്കാർ തമ്മിലുണ്ടാകും, അത് അല്ലാഹു തആല സൂറത്തു ശുഅറായിലും സൂറത്തു സ്വാദിലും എല്ലാം പറയുന്നുണ്ട്. എന്തായാലും അന്നുണ്ടാവുന്ന തർക്കങ്ങളൊക്കെ നിർത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, ലാ തഖ്തസിമു ലദയ്യ, എന്റെ മുമ്പിൽ നിങ്ങൾ തർക്കിച്ചിട്ടൊരു കാര്യമില്ല, കാരണം എന്റെ വാക്ക് അതൊരിക്കലും ഒരു മാറ്റം ഉണ്ട്. ലാ യുബദ്ദിലുൽ ഖൗല, ഒരു മാറ്റവും എന്റെ കൽബിൽ എന്റെ വാക്കിൽ ഉണ്ടാവില്ല. അൽ ഖൗലു ലദയ്യ, എന്റെ വാക്കിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ഈ ഖൗല ഏതാണ് എന്നുള്ളത് ഉലമാക്കൾ പറഞ്ഞു, ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ, ജിന്നുകളിലും ജനങ്ങളിലും പെട്ട ഒരുപാട് മനുഷ്യരിലും പെട്ട ഒരുപാട് ആളുകളെ നരകത്തിലേക്ക് ഇടുമെന്നുള്ള ആ വാക്കാണ് സ്ഥിരപ്പെടുന്നത് എന്ന് കാണാൻ സാധിക്കും. പാപം ചെയ്യുന്ന ആളുകളെ ആ ഇതിലേക്കിടും. പക്ഷേ മറ്റൊരു തഫ്സീർ ഈ വാക്കിന് കൊടുത്തിട്ടുള്ളത്, മാ യുഗയ്യറുൽ ഖൗലു ഇൻദി ബിൽ കദ്ബി വത്തൽബീസി കമാ യുഗയ്യറു ഇൻദൽ മുലൂകി വൽ ഹുക്കാം, നിങ്ങൾ ഭൂമിയിൽ ഒരു ജഡ്ജിയുടെ അടുത്തേക്ക് ഒരു പ്രശ്നമായി ചെന്ന്, അപ്പൊ ആ ജഡ്ജി വിധി പറയുന്ന സമയത്ത് നിങ്ങൾ പരസ്പരം വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ആ ജഡ്ജിയെ പറ്റിക്കാൻ നോക്കുന്ന അവസ്ഥ ഉണ്ടാവും. പക്ഷെ അതുപോലൊരു അവസ്ഥ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് സാധിക്കൂല, അത് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകില്ല എന്നുള്ളത്. പക്ഷേ ഇതിലേറ്റവും യോജിച്ചത് അല്ലാഹു തആല ആദ്യം പറഞ്ഞതാണ് ലംന അന്ന ജഹന്നം, കാരണം അല്ലാഹു തആല തൊട്ടടുത്ത് പറയുന്നത് വമാ അന ബിവല്ലാമിൽ അബീദ്, അടിമകളോട് ഒരു ദുൽമു ചെയ്യുന്നവനല്ല ഞാനെന്ന് അല്ലാഹുലേക്ക് ചേർത്തി പറഞ്ഞതാണ്. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞതായിട്ടാണ് ആ ആയത്ത് വരുന്നത് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുള്ളാ പറയുക. അപ്പോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു? ഈ പരലോകത്തെ മരണത്തിനെയും അതിനുശേഷം ഉയർത്തെഴുന്നേൽപ്പോയും വിചാരണയും നരകത്തിന്റെ അവസ്ഥയും ഒക്കെ പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്നത് ഭയാനകമായ ഒരു കാര്യമാണ്. നരകത്തിന്റെ വിശാലതയെ പറ്റി പറയുക, നരകം എത്രത്തോളം വിശാലമായിരിക്കും എന്നുള്ളത് പറയാണ് അല്ലാഹു തആല പറയുന്നത്. തഖൂലു ഹൽ മിൻ മസീദ്, നരകം ചോദിച്ചുകൊണ്ടേയിരിക്കും ആളുകൾ ഇടുമ്പോ, ഇനിയുമുണ്ടോ, ഇനിയുമുണ്ടോ, ഇനിയും കൂടുതലുണ്ടോ. ഒരു ഹദീസിൽ നമുക്ക് കാണാം, ലാ തസാലു ജഹന്നമു തഖൂൽ, നരകം പറഞ്ഞുകൊണ്ടേയിരിക്കും, ഹൽ മിൻ മസീദ്, ഇനിയുണ്ടോ, ആളുകളുണ്ടോ, ഇനിയല്ല ആളുകളുണ്ടോ. ഹത്താ യൽഅ ഫീഹാ റബ്ബുൽ ഇസ്സ തബാരക വ തആല ഖദമഹു, അല്ലാഹു തആല അവന്റെ കാല് നരകത്തിൽ വെക്കുന്നവരെ, അവന്റെ ഖദം നരകത്തിൽ വെക്കുന്നവരെ ചോദിച്ചുകൊണ്ടേയിരിക്കും, നരകം ഇനിയുണ്ടോ, ഇനിയുണ്ടോ. അത് വെക്കുമ്പോ പറയും, നരകം പറയും, ഖത്തു ഖത്തു, മതി മതി നിറഞ്ഞു എന്നുള്ള നിലക്ക്. അഥവാ അത്രത്തോളം വിശാലമാണ് നരകം എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല നരകശിക്ഷയിൽ നിന്ന് നമ്മ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാട്ടെ. നാം ധാരാളമായിട്ട് ദുആ ചെയ്യണം. പലപ്പോഴും ആളുകൾ മറന്നുപോകുന്ന വിഷയമാണ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഹൈറുകളൊക്കെ നമ്മൾ ചോദിക്കും, പക്ഷെ നരകശിക്ഷയിൽ നിന്നുള്ള രക്ഷ ചോദിക്കാൻ, സ്വർഗത്തെ ചോദിക്കാൻ, അതുപോലുള്ള കാര്യങ്ങൾ നാം മറന്നുപോകും. നമുക്ക് ആവശ്യമുള്ള വേറെ കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ അല്ലാഹുവോട് ദുആ ചെയ്യണം. പക്ഷേ അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ, കാരണം നമുക്ക് സഹിക്കാൻ കഴിയില്ല, അത്രത്തോളം ഭയാനകമായിരിക്കും അത്, ആ നരകത്തിന്റെ വിശാലത പറയാൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല മുത്തഖീങ്ങൾക്ക്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ദുനിയാവിൽ ജീവിച്ച ആളുകൾ, അവർക്ക് അവരെ പറ്റി പറയുകയാണ്. അവരുടെ മൂന്ന് സിഫത്തുകളും അല്ലാഹു തആല പറയുന്നു, നാല് സിഫത്തുകൾ. നേരത്തെ നരകത്തിൽ കിടക്കുന്ന ആളുകളുടെ ആറ് സിഫത്തുകൾ പറഞ്ഞു, ഇനി സ്വർഗത്തിൽ കിടക്കുന്ന ആളുകളുടെ നാല് സിഫത്തുകൾ അല്ലാഹു തആല പറയുകയാണ്. ഒന്നാമത്തേത് അയ്യകൂന അവ്വാബൻ, അല്ലാഹു അവ്വാബായിരിക്കും. ഈ സിഫത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരണം. അവ്വാബായിരിക്കും. എന്താണ് അവ്വാബ്? റജാഅൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ധാരാളമായി മടങ്ങുന്നവൻ. മിനി മഅസിയതിഹി ഇലാ തുആഅതിഹി, അല്ലാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന് അല്ലാഹുവിനെ അനുസരിക്കുന്നതിലേക്ക്. വമിനൽ ഗഫ്ലതി അൻഹു ഇലാ ദിക്രിഹി, അല്ലാഹുവിനെ കുറിച്ചുള്ള അശ്രദ്ധയിൽ നിന്ന് അല്ലാഹുവിനെ ഓർക്കുന്നതിലേക്ക്. ഖാല ഉബൈദ് ഇബ്നു ഉമൈർ അൽ അവ്വാബ്, ഉബൈദ് ഇബ്നു ഉമൈർ റഹിമഹുള്ള പറയാൻ അൽ അവ്വാബ് എന്ന് പറഞ്ഞാൽ, അല്ലദി യതദക്കറു ദുനൂബഹു തുമ്മ യസ്തഗ്ഫിറു മിൻഹ, തന്റെ പാപങ്ങളെ കുറിച്ച് ഓർക്കുകയും അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നവനും. വഖാല മുജാഹിദ് റഹിമഹുള്ള, മുജാഹിദ് റഹിമഹുള്ള പറഞ്ഞു, ഹുവല്ലദീ ഇദാ ദക്കറ ദംബഹു ഫിൽ ഖലായി ഇസ്തിഗ്ഫറ മിൻ, ഒറ്റക്കാവുമ്പോ പിന്നെ തന്റെ പാപങ്ങൾ ഓർത്തിട്ട് അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ നടത്തവൻ. സഈദ് ഇബ്നു മുസയ്യിബ് റഹിമഹുള്ള പറഞ്ഞു, ഹുവല്ലദീ യുദ്നിബു സുമ്മ യതൂബ് സുമ്മ യുദ്നിബു സുമ്മ യതൂബ്, പാപം ചെയ്താൽ തൗബ ചെയ്ത് മടങ്ങുന്ന ആളാണ് അവ്വാബ് എന്ന് പറഞ്ഞാൽ, ചുരുക്കത്തിൽ അവ്വാബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ധാരാളമായി മടങ്ങുന്നവൻ. സഹോദരങ്ങൾ, നമ്മൾ എപ്പോഴും അള്ളാഹുവിലേക്ക് മടങ്ങണം. ഒരു കൽബിന്റെ ആരോഗ്യം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നത് പോലെ ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ മൂന്ന് കാര്യങ്ങളാണ് ആവശ്യം. ഒന്ന്, ആരോഗ്യപ്രദമായ നല്ല ഭക്ഷണം വേണം. രണ്ടാമത്തേത്, ശരീരത്തിൽ ഉണ്ടാകുന്ന വേസ്റ്റുകളെ പുറന്തള്ളണം. മൂന്നാമത്തേത്, നമുക്ക് ദോഷമല്ലാത്ത കാര്യങ്ങളെല്ലാം വെച്ച് നല്ലൊരു ക്രമം ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണത്തിന്റെ ആയെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളെ ഒരു ക്രമം ഉണ്ടായിരിക്കണം നല്ല ശരീരത്തിന്. അതുപോലെ തന്നെ നല്ല കൽബ് വേണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ വേണം. നല്ല ഭക്ഷണത്തിന് പകരം എന്താണ് വേണ്ടത്? ഈമാനും അമലു സ്വാലിഹാത്തുകളും വേണം. നമുക്ക് പറ്റുന്ന അഴുക്കുകൾ കൽബിന്ന് പുറത്തു തള്ളാൻ എന്താണ്? തൗബയും ഇസ്തിഗ്ഫാറും ഉണ്ടാവണം. നല്ലൊരു പിന്നെ ക്രമം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? സംശയമുള്ള കാര്യങ്ങൾ, ഫുദൂലുകളായ കാര്യങ്ങൾ, അനാവശ്യമായ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടായിരിക്കണം. അങ്ങനെയാണ് കൽബിന്റെ ആരോഗ്യം കൊണ്ടുനടക്കേണ്ടത്. അങ്ങനെ അള്ളാഹുലേക്ക് എപ്പോഴും മടങ്ങുന്ന ആളായി മാറണം. രണ്ടാമത്തെ സിഫത്ത്, അയ്യക്കൂന ഹഫീള. ഹഫീള എന്ന് പറഞ്ഞാൽ കാത്തു സംരക്ഷിക്കുന്നവൻ. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹു തആല നിർബന്ധമാക്കിയ, അള്ളാഹു തആല വിശ്വസിച്ച് അവനെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നവൻ. വഖാല ഖതാദ, ഖതാദ റഹിമഹുള്ള പറഞ്ഞു, ഹാഫിള ലിമാ ഇസ്തൗദഅഹു അല്ലാഹു മിൻ ഹഖീ വ നിഅമതിഹി. അള്ളാഹു തആല അവനെ ഏൽപ്പിച്ചിട്ടുള്ള അവന്റെ അള്ളാഹുവിനോടുള്ള ഹഖ്, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ, അതിനെ കാത്തു സംരക്ഷിക്കുന്നവനാണ്. അങ്ങനെ പിന്നെ ചെയ്യുന്നവനാണ് പിന്നെ രണ്ടാമത്തെ സിഫത്ത്. മൂന്നാമത്തേത്, മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ്. അല്ലാഹു തആല പറയാണ്, ഗൈബിൽ അല്ലാഹു തആല സൂക്ഷിക്കുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാരമുള്ള ഒരു കാര്യമാണത്. മറ്റാരുമില്ലാത്ത അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു തആല സൂക്ഷിക്കുക എന്നുള്ളത്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയാണ്, അത് സാധിക്കുക എപ്പോഴാണ്? യതളമ്മനുൽ ഇഖ്റാർ ബിവുജൂദിഹി വ റുബൂബിയതിഹി വ ഖുദ്റതിഹി വ ഇൽമിഹി വ ഇത്ലാഇഹി അലാ തഫാസീൽ അഹ്വാലിൽ അബ്ദ്. ഇത് സാധിക്കണമെങ്കിൽ, രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ സാധിക്കണമെങ്കിൽ, അവന് ബോധ്യപ്പെട്ടിരിക്കണം അള്ളാഹുവിന്റെ വുജൂദ്, അള്ളാഹ് ഉണ്ട് എന്നുള്ളത്. അള്ളാഹുവിന്റെ റുബൂബിയത്ത്, അള്ളാഹുവിന്റെ റുബൂബിയത്ത് ബോധ്യപ്പെടണം. അള്ളാഹുവിന്റെ ഖുദ്റത്ത്, അള്ളാഹുവിന്റെ കഴിവ്, അള്ളാഹുവിന്റെ ഇൽമ്, അള്ളാഹുവിന്റെ അറിവ്. വഇത്ലാഇഹി അലാ തഫാസീൽ അഹ്വാലിൽ അബ്ദ്, അടിമയുടെ ഏത് കാര്യവും വ്യക്തമായി അറിയാൻ അള്ളാഹുവിന് കഴിയുമെന്നുള്ള ബോധം. അതുപോലെ തന്നെ വഇത്ലമ്മനിൽ ഇഖ്റാർ ബി കുതുബിഹി വ റുസുലിഹി വ അംരിഹി വ നഹി, ആ കാര്യങ്ങളാണ്. അതുപോലെ അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾ, അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ കൽപ്പനകൾ, നിരോധനങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകണം. വഅത്തല്ലമനിൽ ഇഖ്റാറു ബിവഅദിഹി വവഈദിഹി വലിഖാഹി, അല്ലാഹു തആലയുടെ താക്കീദുകളും അല്ലാഹു തആലയുടെ വാഗ്ദാനങ്ങളും അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്നുള്ള ബോധം വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അല്ലാഹുവിനോടുള്ള ഖശിയത്ത് ശരിയാവുകയുള്ളൂ. ഫലാ തസിഹു ഖശിയത്തു റഹ്മാൻ ബിൽ ഗൈബി ഇല്ലാ ബഅദു ഹാദാ കുല്ല. ഈ കാര്യങ്ങളൊക്കെ ശരിയായാൽ മാത്രമേ തന്റെ രഹസ്യ ജീവിതത്തിൽ അള്ളാഹിനെ സൂക്ഷിക്കാൻ അവന് പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, അള്ളാഹിനെ കുറിച്ച് പഠിക്കണം. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമവ്യവസ്ഥകളെ, കൽപ്പനകളെയും വിരോധനങ്ങളെയും കുറിച്ച് പഠിക്കണം. അള്ളാഹു തആല നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള പരലോക വിഭവങ്ങളെ കുറിച്ചിട്ടുള്ള ബോധം വേണം. ഇതാണ് നമുക്ക് അള്ളാഹിനെ സൂക്ഷിക്കാനുള്ള തഖ്വയും ഖുവ്വത്തും നമുക്ക് നൽകുകയുള്ളൂ. നാലാമത്തെ സിഫത്ത്, വജാ ബിഖൽബിൻ മുനീബ്. അള്ളാഹുവിലേക്ക് ഇനാബത്ത് എന്ന് പറഞ്ഞാൽ തൗബ പ്ലസ് അമലു സാലിഹാത്ത്, അതാണ് ഇനാബ എന്ന് പറഞ്ഞാൽ. തൗബ ചെയ്യുക, അതുപോലൊപ്പം അമലു സാലിഹാത്ത്, അങ്ങനെ ചെയ്യുന്നവനാണ് മുനീബ്. ഈ മുനീബായിരിക്കണം, കൽബ് മുനീബായിരിക്കണം, അള്ളാഹുവിലേക്ക് എപ്പോഴും അടങ്ങുന്നവനായിരിക്കണം. ഈ നാല് സിഫത്തുകൾ മുത്തഖീങ്ങളുടെ സിഫത്തായിട്ട് അള്ളാഹു തആല സൂറത്തുൽ ഖാഫിൽ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഉദ്ഖുലൂഹ ബിസലാമിൻ ദാലിക യൗമുൽ ഖുലൂദ് ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു തആല ഈ സിഫത്തുള്ള ആളുകളോട് പറയും, നിങ്ങൾ പ്രവേശിച്ചുകൊള്ളുക. സമാധാനത്തോടുകൂടി മരണമില്ലാത്ത ആ ജീവിതത്തിലേക്ക്, സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചുകൊള്ളുക. ലഹും മാ യശാഊന ഫീഹാ, അവിടെ നിങ്ങൾ എന്തൊക്കെ ഉദ്ദേശിക്കുന്നു അതൊക്കെ ഉണ്ടാകും. വലദൈനാ മസീദ്, നമ്മുടെ അടുക്കൽ അധികവും ഉണ്ടാകും എന്നുള്ളത്. മുഫസ്സിരീങ്ങൾ പറഞ്ഞു, മസീദ് എന്നുകൊണ്ട് ഉദ്ദേശം അള്ളാഹുവിനെ കാണലാണ് എന്നുള്ളത്. സ്വർഗത്തിൽ കിട്ടിയിട്ട് അവിടെ മസീദ് അള്ളാഹുവിനെ കാണലാണ് എന്നുള്ളത്. സഹോദരങ്ങളെ, ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നേരിടാൻ നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യമായി വരാൻ പോകുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ തുടക്കം മുതൽ പറഞ്ഞ നല്ല കൽബോടുകൂടിയും തുടക്കത്തിൽ ചിന്തിക്കാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അത് ബോധ്യപ്പെടുകയും ചെയ്തതിനു ശേഷം ഈ കാര്യങ്ങളെ കേൾക്കുമ്പോൾ നമുക്ക് ഐനുൽ യഖീൻ ഈ കാര്യങ്ങൾ കൽബുകൊണ്ട് കാണുന്നത് പോലെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇബ്നു ഖയ്യിമ തുടക്കത്തിൽ ആ കാര്യങ്ങൾ പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കാഫിൽ പറയുന്ന വിഷയങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഫുമ്മ ഖവ്വഫഹും ബി അയ് യുസീബഹും മിൻ അൽഹലാക മാ അസാബ മിൻ ഖബ്ലഹും, മുൻപ് കഴിഞ്ഞുപോയ സമൂഹങ്ങളിലേക്ക് അവർക്ക് ഇറങ്ങിയ ശിക്ഷയെക്കുറിച്ച് അള്ളാഹു തആല താക്കീത് നൽകിയ അവരെല്ലാം നശിപ്പിച്ചതും അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയതും എല്ലാം അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയാൽ മറ്റൊരാൾക്കും അവർ രക്ഷിക്കാൻ കഴിയില്ല. എത്ര സമുദായങ്ങളാണ് അള്ളാഹു തആല നശിപ്പിച്ചു കളഞ്ഞത് അള്ളാഹുവിനെ ധിക്കരിച്ചതിന്റെ ഫലമായിട്ട്. അതെല്ലാം ഓർമ്മപ്പെടുത്തിയിട്ട് നാം തുടക്കത്തിൽ ഓതിയ ആയത്ത് അള്ളാഹു തആല പറയാണ് ലിമൻ കാന ഖൽബുൻ ഔ അൽക സംഉ വഹുവ ശഹീദ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപകാരപ്പെടണമെങ്കിൽ, നായി പറഞ്ഞല്ലോ ഇത്ര നേരം നാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും അതുകൊണ്ട് വിക്ര കിട്ടണമെങ്കിൽ ഉപകാരപ്പെടണമെങ്കിൽ ആർക്കേ കിട്ടുള്ളൂ, ലിമൻ കാന ലഹു ഖൽബുൻ ഹയ്യായ ജീവനുള്ള കൽബുള്ളവനും ഔ അൽക സംഉ വഹുവ ഷഹീദ് കൽബ് സാക്ഷിയായിക്കൊണ്ട് ആ കൽബുകൊണ്ട് കേൾക്കുന്നവൻ, ഇവർക്ക് മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് അവൻ എന്തുണ്ടാവുകയുള്ളൂ, അവന് ഈ ഉപകാരം ഉണ്ടാവുകയുള്ളൂ. എന്നിട്ട് അള്ളാഹു തആല അതിനെ അവസാനിപ്പിക്കുകയാണ് സൂറത്തുൽ ഖാഫ്. അള്ളാഹു തആല പിന്നെ അറിയിക്കുന്നത് ആകാശഭൂമികൾ ആറ് ദിവസം കൊണ്ട് സൃഷ്ടിച്ച് അള്ളാഹു തആല അർശിനുമേൽ ഇസ്തിവാഅ് ചെയ്തു. കുഫാറുകൾ നസാറാക്കൾ പറഞ്ഞതുപോലെ, അഹ്ലുൽ കിതാബ് പറഞ്ഞതുപോലെ, ജൂതന്മാർ പറഞ്ഞതുപോലെ ഏഴാമത്തെ ദിവസം അള്ളാഹ് ഇസ്തിറാഹ് അള്ളാഹ് വിശ്രമിച്ചു. അള്ളാഹുവിന് അങ്ങനെ ഒരു അയബുമില്ല, അള്ളാഹുവിന് അങ്ങനെ ഒരു ആവശ്യവുമില്ല. അള്ളാഹു തആല സുബ്ഹാൻ എല്ലാവിധ ന്യൂനകൃതികളിൽ നിന്നും പരിശുദ്ധനാണ്. ആ കാര്യത്തെ അള്ളാഹു തആല നിഷേധിക്കുകയാണ്. എന്നിട്ട് ഫുമ്മറഹു ബിമാ യസ്തഈനു ബിഹി അല സബ്ർ, എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ് ഈ മുശ്രിക്കുകളും കുഫ്ഫാറുകളും പറയുന്നതിനു മേരെ നിനക്ക് ശ്രമിക്കാൻ സഹായകമാകുന്ന കാര്യങ്ങൾ ഇത് നമുക്കും ബാധകമാണ്. കാരണം ഇന്ന് നമ്മള് അത്രയധികം നാം ഓരോരുത്തരും അനുഭവിക്കുന്ന ചുറ്റുപാടിലും നാം കാണുന്ന ശുഭത്വം ശവത്വം അത്ര കൂടുതലാണ്. ഇതിൽ ദീനിൽ ക്ഷമ അവലംബിക്കണമെങ്കിൽ നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളിൽ പറയുന്ന അള്ളാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്, വഹുവ തസ്ബീഹു ബിഹംദി റബ്ബിഹി ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ, സൂര്യൻ ഉദിക്കുന്നതിനെയും സൂര്യൻ അസ്തമിക്കുന്നതിനെയും മുമ്പ് അള്ളാഹുവിനുള്ള തസ്ബീഹും തഹ്മീദും. ഇതിൽ എന്തൊക്കെ ഉൾപ്പെടും? രാവിലെയും വൈകുന്നേരമുള്ള അധികാരികൾ അതുപോലെ ധാരാളമായ അള്ളാഹുവിന്റെ തസ്ബീഹും തഹ്മീദും ചെയ്യൽ, അതുപോലെ വബില്ലയിൽ രാത്രിയിൽ തഹജ്ജുദ് ഖിയാമുല്ലൈൽ പോലെ നമസ്കാരങ്ങൾ, അദ്ബാറ സുജൂദ് സുജൂദിന്റെ അവസാനം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത് ചില ഉലമാക്കൾ പറഞ്ഞു ഹുവൽ വിത്ർ, വിത്ർ നമസ്കാരമാണ്. വഖീല റകഅതാനി ബഅദൽ മഗ്രിബ്, ചില പണ്ഡിതന്മാർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അൽ വിത്ർ എന്ന് പറഞ്ഞു, ഉമർ റളിയല്ലാഹു അലി റളിയല്ലാഹു അൻഹു അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നിവർ പറഞ്ഞത് മഗ്രിബിന് ശേഷമുള്ള രണ്ട് റക്അത്ത് നമസ്കാരമാണ് അതുകൊണ്ട് ഉദ്ദേശം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ മറ്റൊരു പിന്നെ ഖൗല കാണാം, അന്നഹു തസ്ബീഉ ബിലിസാനി അദ്ബാറ സ്സലവാത്തിൽ മക്തൂബാത്ത്, ഓരോ നമസ്കാര ശേഷവും നമ്മൾ ചെല്ലുന്ന തസ്ബീഹാണ് അതുകൊണ്ട് ഉദ്ദേശം. ചുരുക്കത്തിൽ നമുക്ക് ക്ഷമ അവലംബിക്കാൻ ഉപകാരപ്പെടുന്ന ഒരു കാര്യം രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിന്റെ തസ്ബീഹും തഹ്മീദും ചെയ്യുക, രാത്രി ഖിയാമുല്ലൈൽ വിത്ർ നമസ്കാരങ്ങൾ നിർവഹിക്കുക എന്നുള്ളത്. മൂന്നാമത്തേത് പിന്നെ നമസ്കാര ശേഷമുള്ള തസ്ബീഹകൾ, അതായത് അള്ളാഹുവിനോടുള്ള ദിക്ർ ധാരാളമായി വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സുമ്മ ഖതമ സൂറത ബിദിക്രിൽ മഅദ്, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും ഇതിന്റെ ഏറ്റവും വലിയ ആശയമായ മഅദിനെ ഓർമ്മിപ്പിച്ചുണ്ട്, പരലോകത്തെ ഓർമ്മിപ്പിച്ചുണ്ട്. യൗമ യസ്മഊന സൈഹത ബിൽ ഹഖ്, നാളെ ആ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ആ കാഹളത്തിൽ ഓതുന്ന ആ വിളി അതവർ കേൾക്കും. അവർ ഹക്കായിക്കൊണ്ട് തന്നെ അവർ ഉയർത്തെഴുന്നേറ്റ് വരും. യൗമ തശഖഖുൽ അർളു അൻഹും, ഭൂമി അവരുടെ മേലെ വിണ്ട് കീറും. ഭൂമിയിൽ ലയിച്ച നാം ഓരോരുത്തരും വിണ്ട് കീറി ഭൂമിയിൽ നിന്ന് പുറത്തു വരും. കമാ തശഖഖു അനിൻ നബാത്, ഒരു ചെടി മുളച്ചു വരുന്നത് പോലെ. ആ ഫയഖ്റുജൂന സിറാഅൻ, അവര് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പെട്ടെന്ന് പിന്നെ നമ്മൾ വിചാരിക്കുക മെല്ലെ വരുന്ന അതിൽ നിന്നല്ല, പിന്നെ വേറെ ആയത്തുകൾ നമുക്ക് കാണാം, സൂറത്തുൽ ജൽസലയിലൊക്കെ കാണാം, അക്കൂത്ത് സൂറത്തുൽ ഖാരിയയിൽ നമുക്ക് കാണാം, പെട്ടെന്ന് 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 ഭൂമിയിൽ നിന്ന് കോടാനുകോടി ജനങ്ങൾ ജീവിച്ച് മരണപ്പെട്ട എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് വരുന്ന അവസ്ഥയുണ്ടാകും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അള്ളാഹുവിന്റെ വിധി അള്ളാഹു തആല അർഹമായ പ്രതിഫലം നൽകുന്നതും ആ ഒരു അവസ്ഥയുണ്ടാകും. അങ്ങനെ അവസാനം ഈ സൂറത്തിന്റെ അവസാനത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയാണ്, ഫുമ്മ അഖ്ബറഹു അന്നഹു ലൈസ ബിമുസല്ലതിൻ അലൈഹിം വലാ ഖഹാരിൻ വലം യുബഅസ് ലിയജ്ബിറഹും അലൽ ഇസ്ലാം വയുക്രീഹഹും അലൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ, നിങ്ങൾ അവരെ നിർബന്ധിക്കാനോ അവരുടെ മേലെ എന്തെങ്കിലും അധികാരം ചെലുത്താനോ അവരെ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിക്കാനോ നിയോഗിക്കപ്പെട്ട ആളല്ല. വാമറഹു അയ്യുദക്കിറ ബികലാമിഹി മയ്യഖാഫു വഈദ, അള്ളാഹുവിന്റെ ഈ താക്കീദുകളെ ഭയപ്പെടുന്നവരെ ഓർമ്മപ്പെടുത്തുക. ഫഹുവല്ലദീ യൻതഫഉ ബിത്തസ്കീർ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് അള്ളാഹുവിന്റെ ദിക്റുകൾ ഉപകാരപ്പെടുകയുള്ളൂ. അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നാഗ്രഹിക്കുന്നവർ, അതേസമയം പിന്നെ വമ്മാമൻ ലാ യുഅ്മിനു ബിലിഖാഇഹി വലാ യഖാഫു വഈദഹു വലാ യർജു സവാബ ഫലാ യൻതഫഉ ബിത്തസ്കീർ, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്നോ അള്ളാഹുവിന്റെ പ്രതിഫലമോ പ്രതീക്ഷിക്കാത്ത അള്ളാഹുവിന്റെ ശിക്ഷ ഭയപ്പെടാത്ത ആളുകൾ ഒരു ദിക്റും അവർക്കൊരു ഉപകാരപ്പെടൂല. അങ്ങനെ ഈ ബാബിനെ ഇബ്നു ഖയ്യിം റഹിമഹുള്ള അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ദുസു കേൾക്കുന്നവർ സൂറത്തുൽ ഖാഫ് ഒപ്പം വെച്ചിട്ട് ഇതൊന്നും കേൾക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ നാം ഓരോരുത്തരും സൂറത്തുൽ ഖാഫ് വളരെ ഉറ്റാലോചിച്ചുകൊണ്ട് പാരായണം ചെയ്യേണ്ട ഒരു സൂറത്താണത്. നമ്മുടെ മനസ്സിൽ നല്ല കൽബോടുകൂടി നല്ല ചിന്തയോടുകൂടി പാരായണം ചെയ്താൽ വരാൻ പോകുന്ന ഭയാനകമായ ദിവസത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം നമ്മുടെ കൽബിലേക്ക് കയറും. അതിനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് ജീവിക്കാൻ നമുക്ക് കഴിയുന്ന രീതിയിൽ ഒരു പ്രചോദനം ഈ സൂറത്തിലുണ്ട്. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഈ ഖുർആൻ പാരായണം ചെയ്യാൻ, ഓരോ സൂറത്തിനും ഖുർആനിൽ മഹത്വമുണ്ട്. സൂറത്തുൽ ഖാഫിൽ മഅദിനെ നാം തുടക്കത്തിൽ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന്റെ പൂർണ്ണമായ ആശയത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് സമാധാനത്തോടുകൂടി പ്രവേശിക്കാൻ കൽപ്പിക്കപ്പെടുന്ന ആളുകളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹി ലീ വലകും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.